മൊഡ്യൂൾ 3-4 വിമർശനം നിരൂപണം. അംബ കുട്ടിക്കൃഷ്ണമാരാർ. അവൾ കാശി രാജാവിന്റെ സുന്ദരിമാരായ മൂന്ന് പെൺമക്കളിൽ മൂത്തവളായിരുന്നു. അന്നുമുണ്ടായിരുന്നു അനുരാഗ കഥകൾ. അംബ സാൽവ രാജാവിൽ അനുരക്തയായി. അദ്ദേഹം അവളിലും ഇക്കഥയറിയാതെ കാശി രാജാവ് ആ കുമാരിമാരെ രാജധർമ്മ മനുസാരണ വീര്യശുൽക്കകളായി കൽപ്പിച്ച് സ്വയംവരത്തിന് വട്ടം കൂട്ടി. പല രാജാക്കന്മാരും വിവാഹാർത്ഥികളായി വന്നെത്തി. എന്നാൽ ഭീഷ്മർ അനുജനായ വിചിത്രവീര്യന് വേണ്ടി ഏകരഥനായി ചെന്നു. സ്വയംവര മണ്ഡപത്തിൽ നിന്ന് ആ മൂന്ന് കന്യകമാരെയും പിടിച്ച് തേരിലേറ്റി. എതിർത്തു വന്ന എല്ലാ വീരന്മാരെയും സാൽവനെ തന്നെയും തോൽപ്പിച്ചോടിച്ച് ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുപോയി. അമ്മയുടെ അനുരാഗം ദൃഢതരമായിരുന്നു. അതിനാൽ അവൾ തന്റെ അഭിലാഷം ധർമ്മത്തിന്റെ പേരിൽ ഭീഷ്മരോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം അതിനെ ആദരിച്ച് കുറെ വൃദ്ധ ബ്രാഹ്മണന്മാരെയും ഒരു ധാത്രിയെയും കൂട്ടി അവളെ സാൽവന്റെ അടുക്കിലേക്ക് അയച്ചു കൊടുത്തു. വീരമാനിയായ സാൽവനാകട്ടെ അവളെ അന്യന്റേതായി പോയി എന്ന ന്യായത്തിന്മേൽ കൈകൾ വാൻ കൂട്ടാക്കിയില്ല. പ്രണയാതുരയായ അംബ വാസ്തവമെല്ലാം കേൾപ്പിച്ച് തന്നെ സ്വീകരിപ്പാൻ പലപാട് കേണപേക്ഷിച്ചു. എന്നിട്ടും, സുന്ദരി, എനിക്ക് ഭീഷ്മരെ പേടിയുണ്ട്, നീ അദ്ദേഹത്തിന്റെ സ്വന്തവുമായി എന്ന് തുറന്നു പറഞ്ഞ് സാൽവൻ അവളെ കൈയൊഴിയുക തന്നെ ചെയ്തു. അങ്ങനെ അംബ ഭൂമിയിൽ മറ്റൊരു സ്ത്രീക്കും നേരിട്ടിട്ടില്ലാത്ത കോടിയൊരു വിഷമാവസ്ഥയിൽ പെട്ടു. താനിനി എങ്ങോട്ടു പോകും? തനിക്ക് ബന്ധുവാരുള്ള ആർക്കാണിതിൽ കുറ്റം? താൻ സാൽവനെ ഗൂഢമായി സ്നേഹിച്ചതോ കുറ്റം, അതോ തന്റെ അഭിലാഷ മോരാതെ വിഡ്ഢിയായ അച്ഛൻ തന്റെ വീര്യശുൽക്കയെന്ന് വേശ്യാസ്ത്രീയെ പോലെ ആക്കിവിട്ടതോ? ഭീഷ്മർ വന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോയതോ കുറ്റം, അതോ സാൽവൻ ഉപേക്ഷിച്ചു കളഞ്ഞതോ? അഥവാ മറ്റാരെയും പഴിക്കണ്ട, അന്ന് തേരിൽ പിടിച്ച് കയറ്റപ്പെട്ടപ്പോൾ താൻ കുതറിച്ചാടി പോരാഞ്ഞതാവാം കുറ്റം. അവൾ സർവരെയും ലോക വിധാതാവിനെ തന്നെയും വെറുത്തു. ധിക് ഭീഷ്മം, ധിക് ചമേമന്ദം, പിതരം മൂഢചേതസം, യേനാഹാം വീര്യശുൽക്കേന പുണ്യസ്ത്രീവൽ പ്രവേശിത, ധിങ് മാം ധിക് സാൽവരാജന, ധിക് ധാ താരമഥാപി ച യേഷം ദുർനിധഭാവേന പ്രാപ്താ സ്മ്യാപദമൂത്തമാം. ഒടുവിൽ മനുഷ്യൻ അനുഭവിക്കുന്നതെന്തും അവനവന്റെ കർമ്മഫലം മാത്രമാണെന്ന ആകർഷണ സിദ്ധാന്തത്തിൽ അവൾ എത്തിച്ചേർന്നു. എന്നാലും തന്റെ ഈ അനുഭവത്തിന് വഴി തുറന്നത് ഭീഷ്മരാണല്ലോ എന്ന് വെച്ച് അദ്ദേഹത്തോട് പകരം വീട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ വീരാധിവീരനായ അദ്ദേഹത്തോട് എങ്ങനെ പകരം വീട്ടാനാണ്? തപസ് ചെയ്ത് ശക്തി നേടുക മാത്രമേ പോം വഴിയുള്ളൂ എന്ന് കണ്ട് അവൾ ഒരു പുണ്യാശ്രമത്തിലേക്ക് ചെന്നു. അവിടെയുള്ള തപസ്വിമാർ വിവരമറിഞ്ഞപ്പോൾ ഇവളുടെ ദുഃഖം പരിഹരിപ്പാൻ തല കാഞ്ഞാലോചിച്ചു. എന്തായാലും ഇത്ര സുന്ദരിയായ ഒരു രാജകുമാരി അവിടെ തപസ് ചെയ്ത് കൂടുന്നത് നല്ലതിനല്ലെന്ന് അവർ കണ്ടു. അവർക്കാകട്ടെ തപസ് ചെയ്തേ കഴിയൂ എന്ന് വലിയ നിർബന്ധവും. ഈ വിഷമഘട്ടത്തിൽ അംബയുടെ മാതാമഹനും പരശുരാമന്റെ ഉറ്റ സുഹൃത്തുമായ മഹാത്രവാഹനൻ എന്ന രാജമഹർഷി അവിടെ വന്നെത്തി. അദ്ദേഹം ഈ ദൗഹിത്രിയുടെ സങ്കടം തീർക്കാൻ ഭീഷ്മഗുരുവായ പരശുരാമൻ മതിയാകുമെന്ന് വെച്ച് ഇവളെ അങ്ങോട്ടയപ്പാൻ ഭാവിച്ചു. അപ്പോഴേക്ക് പരശുരാമന്റെ ഉറ്റ ശിക്ഷ്യനായ അകൃതവ്രണൻ അവിടെ വന്നു ചേർന്നു. അദ്ദേഹത്തിൽ നിന്ന് പിറ്റേന്ന് പരശുരാമനും അവിടെ വരുമെന്ന് കേട്ട് എല്ലാവരും കൂടി അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിപ്പായി. അതിനിടയ്ക്ക് അകൃതവ്രണൻ അംബയോട് ചോദിച്ചു, രണ്ടു വഴിക്കാണല്ലോ നിനക്ക് ദുഃഖം നേരിട്ടത്, അതിൽ ഏതിനാണ് പ്രതിവിധി വേണ്ടത്? സാൽവനെ കൊണ്ട് നിന്നെ സ്വീകരിപ്പിക്കണമോ അതോ ഭീഷ്മരെ തോൽപ്പിച്ചു കാണണമോ? രണ്ടായാലും എന്റെ ഗുരു ചെയ്തു തരും. അംബ പറഞ്ഞു, ഞാൻ സാൽവനെ സ്നേഹിക്കുന്ന കഥ തെല്ലും അറിയാതെയാണ് ഭീഷ്മർ എന്നെ പിടിച്ചുകൊണ്ടുപോകുന്നത്. ഈ സ്ഥിതിക്ക് ന്യായമായ പ്രതിവിധി ചെയ്തു കിട്ടണമെന്നേ എനിക്കുള്ളൂ. കൊള്ളാം, അകൃതവ്രണൻ പറഞ്ഞു. നീ ധർമ്മമാണ് പറഞ്ഞത്, എന്നാൽ ഇതിൽ സാൽവനല്ല ഭീഷ്മരാണ് അപരാധി എന്നെനിക്ക് തോന്നുന്നു. ഭീഷ്മർ ആണത്തത്തിൽ ഊറ്റം കൊള്ളുന്നവനും ജയിച്ചു തെളിയുന്നവനുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടാണ് നീ പകരം വീട്ടിക്കേണ്ടത്. അകൃതവ്രണന്റെ ഈ ഭീഷ്മദ്വേഷത്തിന് കാരണമെന്തോ? ഒരു വേള സതീർത്ഥ്യന്റെ മേന്മയിലുള്ള അസൂയയായിരിക്കുമോ? അഥവാ ബ്രഹ്മക്ഷേത്രങ്ങൾ തമ്മിൽ അന്നുണ്ടായിരുന്ന കിടമത്സരമോ? ഏതായാലും ഇത് കേട്ടപ്പോൾ തൻ്റെ യജ്ഞം കൊണ്ട് ഭീഷ്മരുടെ കഥ കഴിഞ്ഞാൽ സാൽവൻ ഏത് നിലയ്ക്കും തന്നെ സ്വീകരിച്ചേക്കുമെന്ന് അംബ പക്ഷേ ആശിച്ചിരിക്കാം. പിറ്റേന്ന് പരശുരാമൻ എഴുന്നള്ളി വന്നു. സൽക്കാരങ്ങൾക്കും കുശല പ്രശ്നാദികൾക്കും ശേഷം ഹോത്രവാഹനൻ ആ സുഹൃത്തിന് ദൗഹിത്രിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ ആ ഭാർഗവർഷിയെ വീണുവണങ്ങി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ശരണമർത്ഥിച്ചു. അപ്പോൾ തസ്യാശ്ച ദുഷ്ട്വാരൂപം ച വയശ്ചാഭിനവം പുനഃ സൗകുമാര്യം പരം ചൈവ രാമശ്ചിന്താപരോഭവൽ കിമിയം വക്ഷ്യതീദേവ്യം വിമൃശൻ ഭൃഗുസത്തമഃ ഇതി തഥ്യൌ ചിരം രാമഃ കൃപയാഭിപര പ്ലുതഃ. നടന്നതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം അരുളി ചെയ്തു, ഞാൻ ഭീഷ്മനെയോ സാൽവനെയോ ആരെ വേണമെങ്കിൽ അയാളെ വഴിപ്പെടുത്തിത്തരാം. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ യുദ്ധത്തിൽ ഭീഷ്മനെ ദഹിപ്പിക്കുകയും ചെയ്യാം. അംബ പറഞ്ഞു, എന്താണ് ഉചിതമെന്ന് അവിടുന്ന് തന്നെ നിശ്ചയിച്ചാൽ മതി. എന്നാൽ എന്റെ ഈ ദുഃഖത്തിന് കാരണം ഭീഷ്മരാകയാൽ അദ്ദേഹത്തെ കൊല്ലണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹം ലോഭവും ഊറ്റവുമുള്ളവനും ജയിച്ചു തെളിയുന്നവനുമാണ്. അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തോടാണ് പകരം വീട്ടേണ്ടത്. അകൃതവ്രണൻ പറഞ്ഞുകൊടുത്ത അതേ വാക്കുകൾ. പക്ഷേ പരശുരാമൻ പണ്ട് ക്ഷത്രനിധനത്തിന് ശേഷം ബ്രാഹ്മണ സമുദായത്തോട് ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിമേൽ താൻ ആയുധമെടുക്കില്ല, വല്ല ബ്രാഹ്മണനും വേണ്ടി വന്നാലല്ലാതെ എന്ന്. അതോർക്കാതെ ഇപ്പോൾ ഭീഷ്മരെ കൊന്നുതരാമെന്ന് ഈ ക്ഷത്രിയക്ക് വാക്കും കൊടുത്തു കളഞ്ഞു. തുടർന്ന് അദ്ദേഹം ഈ വാഗ്ദാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള ശ്രമമായി. അത്രത്തോളം അംബ അതുതന്നെ വേണമെന്ന നിർബന്ധം പിടിച്ചു. വീണ്ടും അകൃതവ്രണൻ ഇടപെട്ട് ആ പഴയ പ്രതിജ്ഞ ലംഘിപ്പാൻ ഒരു വഴി നിർദ്ദേശിച്ചു കൊടുത്തു. അന്നത്തെ ആ പ്രതിജ്ഞയുടെ കൂട്ടത്തിൽ ശരണാഗതരെ കൈയൊഴിപ്പാൻ നിവൃത്തിയില്ലെന്നും മറ്റുമായ വേറെ ചിലതുകൂടി പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഇപ്പോൾ ഇവൾക്ക് വേണ്ടി ആയുധമെടുക്കാമെന്ന്. അങ്ങനെ ഭീഷ്മരെ കൊണ്ട് അംബയെ പുനഃസ്വീകരിപ്പിക്കാമെന്നും അത് ഫലിച്ചില്ലെങ്കിൽ ആയുധമെടുക്കാമെന്നും നിശ്ചയിച്ച് പരശുരാമൻ അവളെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടു. ഭീഷ്മരുടെ ദർപ്പമോ ആയുസ്സോ അവസാനിക്കുന്നത് കാണാമെന്ന ഉത്സാഹത്തിൽ മറ്റു താപസന്മാരും കൂടെ പുറപ്പെട്ടു. പ്രതീക്ഷിച്ചതുപോലെ ഭീഷ്മർ പരശുരാമന്റെ നാമത്തിന് വഴങ്ങിയില്ല. എങ്കിൽ യുദ്ധം എന്നായപ്പോൾ ഗത്യന്തരമില്ലാതെ അതിനൊരുങ്ങുകയും ചെയ്തു. ഗുരോരഭ്യ വല്ലിപ്തസ്യ കാര്യകാര്യമജാനദ ഉൽപഥ പ്രതിപന്നസ്യ കാര്യം ഭവതി ശാസനം എന്നായിരുന്നു തൻ്റെ സമാധാനം. ആ രണ്ട് മഹാവീരന്മാർ തമ്മിൽ 24 ദിവസത്തെ ഘോരമായ യുദ്ധം നടന്നതിൽ ഭീഷ്മർ തന്നെ ജയിച്ചു. ഒടുക്കം രാമൻ അമ്മയുടെ മുന്നിൽ കൈമലർത്തി. ഞാൻ ആവുന്നതൊക്കെ ചെയ്തു, നീ കണ്ടുവല്ലോ. എനിക്കിത്രയേ കഴിവുള്ളു ഭദ്രേ. നിനക്കിഷ്ടം പോലെ പോവാം. ഞാൻ നിനക്ക് മറ്റെന്താണ് ചെയ്തു തരേണ്ടത്? ഭീഷ്മനെ ആശ്രയിക്കല്ലാതെ നിനക്ക് വേറെ ഗതിയില്ല. എന്തായാലും ഭീഷ്മരെ ആശ്രയിക്കാൻ ഒരുക്കമില്ലാത്ത അമ്പ പിന്നെ ഭീഷ്മരെ തനിക്ക് തന്നെ കൊല്ലണമെന്ന വാശിയോടുകൂടി പല ദിക്കിലും അലഞ്ഞു നടന്നു. പല പുണ്യാശ്രമങ്ങളിൽ വെച്ച് പലകാലം കൃച്ഛ തപസ്സുകൾ അനുഷ്ഠിച്ച് ഒടുക്കം പ്രസന്നനായ പരമേശ്വരനിൽ നിന്ന് അടുത്ത ജന്മത്തിൽ നിനക്കത് സാധിക്കുമെന്ന വരം നേടി. യമുനാതീരത്തിൽ ചിതകൂട്ടി തീവച്ചു. ഭീഷ്മവധയായ സ്വാഹ എന്നുച്ചരിച്ച് ചാടി ദേഹത്യാഗം ചെയ്തു. അവളാണ് പിന്നെ ദ്രുപദ സന്തതിയായ ശിഖണ്ഡിയായി വളർന്ന് ഭാരതയുദ്ധത്തിൽ ഭീഷ്മരെ വധിച്ചത്. പരശുരാമൻ തന്റെ പ്രതികാരക്രൂരമായ ക്ഷത്രജീവിതത്തിന് ശേഷം സർവസ്വവും ത്യജിച്ച് മഹേന്ദ്ര പർവ്വതത്തിൽ ചെന്ന് ആഴ്ചയിൽ ഒരു ദിവസം അഷ്ടമി ചതുർദശി തിഥികളിൽ ചെന്ന് യാത്രക്കാർക്ക് ദർശനം നൽകുന്നതൊഴികെ മറ്റെപ്പോഴും ഏതോ നിഗൂഢതയിൽ തപസ് ചെയ്തരുളുന്ന ഒരു മഹാതപസ്വിയായിരുന്നു. അത്രയും ലോകാതീതനായിരുന്ന ആ വീരൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ലോകരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ പൂർവപ്രതിജ്ഞയുടെ സാരാർത്ഥത്തെ അവഗണിച്ച് വേണ്ടാത്ത വാശി പിടിച്ച് മാനഹാനി കൈവരിച്ചത്? അമ്പ തങ്കൽ ശരണാഗതയാണ്, സ്ത്രീയാണ്, സ്വന്തം സുഹൃത്തിൻ്റെ പേരക്കുട്ടിയുമാണ്. എല്ലാം കൊണ്ടും തൻ്റെ സഹായം അർഹിക്കുന്നവൾ തന്നെ. പക്ഷേ ആ വിധം അനാഥയായ ഒരുവളെ സഹായിക്കേണ്ടത് യോഗ്യനായ ഒരു ഭർത്താവിനെ നേടിക്കൊടുത്ത് അവളെ ശ്രേയോമാർഗത്തിലേക്ക് തിരിച്ചുവിട്ടിട്ടോ, അവളെ വെറും ഒരു പ്രതികാരേച്ഛയെ നിറവേറ്റിക്കൊടുത്തിട്ടോ? അത് നിറവേറിയിരുന്നെങ്കിൽ തന്നെ അത്രയും തീവ്രാഭിനിവേശക്കാരിയായ അവളെ പിന്നെ മറ്റാരും ഭാര്യയായി എടുപ്പാൻ ധൈര്യപ്പെടുമോ എന്ന സംശയമാകയാൽ അത് അവളുടെ ശ്രേയസ്സിന് ഒരു ദുസ്തര പ്രതിബന്ധമായേ തീരുമായിരുന്നുള്ളതാനും. കൂടാതെ അകൃതവ്രണനും പരശുരാമനും അനർഹമായി ഇടപെട്ടതുകൊണ്ടാണ് അമ്പ ഭീഷ്മരുടെ നേർക്കുള്ള ഒരു വെറും പ്രതികാരമൂർത്തിയായി മാറിപ്പോയത്. അതിനു മുമ്പ് അവളുടെ ഹൃദയത്തിൽ ആ പ്രതികാരേച്ഛയ്ക്ക് അത്ര വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അകൃതവ്രണാദികളുടെ നീതിബോധത്തിനൊത്തവണ്ണം തൻ്റെ ആവലാതി തീർത്തു കിട്ടണമെന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂവല്ലോ. ഇവർക്ക് അവളെ നേർവഴി തിരിക്കുക എളുപ്പമായിരുന്നു. എന്നിട്ടും ഈ നീതിജ്ഞരായ തപസ്വിമാർക്ക് അവളെ ശ്രേയോമാർഗത്തിലേക്ക് തിരിച്ചുവിടുവാൻ തോന്നാഞ്ഞതെന്തേ? രാമന് അപ്പോൾ ആ കാര്യകാര്യ വിവേകം ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? എന്താണ് അദ്ദേഹത്തെ ആ ഉത്ഭവത്തിൽ കൊണ്ടുചാടിച്ചത്? ഐതിഹാസിക ലോകത്തിലെ അവലേപശാലികളായ തപസ്വിമാരിൽ ഒരാളാണ് ഭാർഗവരാമൻ എന്നത് വാസ്തവം തന്നെ. തനി ബ്രാഹ്മണനേക്കാൾ ബ്രാഹ്മണ്യാവലേപം കൂടും. എന്നാൽ ആ വിശേഷണം അവിവേകത്തിനുള്ള അധികാരപത്രമല്ലല്ലോ. എതിർപക്ഷത്തിൽ ഒരു ലഘുവായ കുറ്റമെങ്കിലും കണ്ടിട്ടാണ് ഈ അവലേപം കാണിച്ചതെങ്കിൽ ധർമ്മത്തിന്റെ പേരിൽ അതിനെ വല്ലപാടും സാധൂകരിക്കാമായിരുന്നു. ഇവിടെ ഭീഷ്മരുടെ പേരിൽ കുറ്റത്തിന്റെ തരിമ്പ് പോലും കണ്ടുകിട്ടിയിട്ടില്ല. വല്ലതും കണ്ടുകിട്ടിയിരുന്നുവെങ്കിൽ രാമൻ യുദ്ധത്തിനൊന്നും മിനക്കെടാതെ ഭീഷ്മരെ ശപിച്ചു നശിപ്പിക്കുമായിരുന്നു. യുദ്ധാരംഭത്തിൽ ഭീഷ്മർ തേരിൽ നിന്നിറങ്ങി വില്ലുവെച്ച് കാൽനടയായി ചെന്ന് അഭിവാദ്യം ചെയ്തപ്പോൾ ആ ഗുരു തന്നെ ഇത് പറയുന്നുണ്ട്, ഇത് ധർമ്മമാണ്, നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ എന്ന്. എന്നിരിക്കെ ഇവിടെ രാമന് പിണഞ്ഞ മാനസിക രോഗം എന്തായിരുന്നു? മുമ്പ് ഉദ്ധരിച്ച രണ്ട് ശ്ലോകം ഒരിക്കൽ കൂടി നോക്കുക. തസ്യാശ്ച ദുഷ്ട്വാ രൂപം ച. ഇവിടെ രാമൻ ചിന്താകുലനായതിനും ഇവൾ എന്തു പറയാൻ പോകുന്നു എന്നുത്കണ്ഠ പൂണ്ടതിനും അത് കേൾക്കും മുൻപേ അലിവില്ലാണ്ടതിനും എല്ലാം കാരണമായി നിർദ്ദേശിച്ചത് ആ രാജകുമാരിയുടെ യൗവന സൗകുമാര്യങ്ങളെയാണല്ലോ. അവയാകട്ടെ ഒരു പുരുഷനിൽ സാക്ഷാത്തിയുണ്ടാക്കുന്ന ചിത്തവൃത്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ ചിത്തവൃത്തിക്ക് ഏറെക്കാലമായി ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് തപസ്സനുഷ്ഠിച്ചു വരുന്ന ഒരു ഋഷിയിൽ നേരെ ഉയർക്കൊണ്ട് വരാൻ പഴുതുകിട്ടില്ലെന്നും നിസ്സംശയം. എന്നിട്ടും ആ അനാഘ്രാതക സുമത്തിന്റെ പരിമളോർഗാരത്തെ ഇവിടെ ഉദ്ദീപനഭാവമായി എടുത്തു പറഞ്ഞതിലെ ഗൂഢാശയം. ആ പഴുതടഞ്ഞു കിടക്കുന്ന ചിത്തവൃത്തി തന്നെയാണ് അപ്പോൾ രാമനിൽ ചിത്തോത്കണ്ഠ കൃപകളായി രൂപാന്തരപ്പെട്ടുവന്നതെന്നും അങ്ങനെയുണ്ടായ ആ വികാര വൈകൃതമാണ് അദ്ദേഹത്തെ ആ ഉൽപദത്തിലേക്ക് തിരിച്ചുവിട്ടതെന്നുമല്ലേ. അതങ്ങനെ തന്നെയാണ് പിന്നീട് രാമൻ തന്റെ ക്ഷത്രിയാന്തകത്വത്തെ പറ്റി വീമ്പ് പറഞ്ഞതിന് ഭീഷ്മർ കൊടുത്ത ഈ മറുപടിയും സൂചിപ്പിക്കുന്നു. അന്ന് അങ്ങയുടെ യുദ്ധദർപ്പത്തെയും കാമത്തെയും തീർത്തു തരുവാൻ ഒരു ഭീഷ്മനെ പോലെയുള്ള ഒരു ക്ഷത്രിയനോ ഉണ്ടാകാതെ പോയി എന്ന്. ആദ്യം ആ പുണ്യാശ്രമത്തിലെ തപസ്വിമാർ ഇത്ര സുന്ദരിയായ ഒരു രാജകുമാരി അവിടെ തപസ് ചെയ്ത് കൂടുന്നത് നല്ലതിനല്ലെന്ന് കരുതി എന്ന പ്രസ്താവം ഈ ആശയത്തിന്റെ അവതാരികയത്രേ. സ്ത്രീത്വത്തോട് കൃപോദാരമായി പെരുമാറുക എന്നത് പരിഷ്കൃത സമുദായങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരാചാരമാണ്. എന്നാൽ നാം ഓരോരിക്കൽ അതനുസരിക്കുമ്പോഴും അതിൻ്റെ അടിയിൽ ഒരു ശ്രേഷ്ഠ സംസ്കാരത്തിന് പുറമെ മറ്റു വല്ലതും ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ രാമന് പറ്റിയ അബദ്ധം പിണയാറുമുണ്ട്. അനട്ടോളെ ഫ്രാൻസിന്റെ ധായസ് എന്ന കഥ ഇവിടെ സ്മരണീയമാണ്. ഇതുപോലെ ഭീഷ്മർ ചെയ്ത ആ കന്യാഹരണത്തെ പറ്റിയും പറഞ്ഞുകൂടെ പറയാം. തന്റെ ദുർബലനായ അനുജനു വേണ്ടി ആ മൂന്ന് സുന്ദരിമാരെ കയറി പിടിച്ചു കൊണ്ടുപോന്നപ്പോൾ അദ്ദേഹം തന്റെ നിയന്ത്രിതമായ വികാരത്തെ വീര്യരൂപേണ നിഷ്ക്രമിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൂടായികയില്ല. എന്നാൽ അദ്ദേഹം അതിൽ അന്ന് നടപ്പുള്ള രാജധർമ്മത്തിനെതിരായി ഒന്നും ചെയ്തില്ല എന്നല്ല, അംബ അന്യാഭിലാഷിണിയാണെന്നറിഞ്ഞ ഉടനെ അവൾക്ക് സൽക്കാരപൂർവം വിട നൽകിയപ്പോൾ അദ്ദേഹം തന്റെ ധർമ്മനിഷ്ഠയെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ചിത്തവൃത്തി നിരോധം ചെയ്ത യോഗികളെപ്പോലും ചില ചിത്തവൃത്തികൾ കണ്ടാലറിയാത്ത രൂപാന്തരങ്ങളിലൂടെ ദുർമാർഗത്തിലേക്ക് വലിച്ചേച്ചേക്കാമെന്ന് കാണിക്കുകയാവണം ഈ അംബോപാഖ്യാനത്തിലെ ഉപനിഷത്ത്. ഭീഷ്മരുടെ വീരത്വവും സാൽവന്റെ ഭീരുത്വവും അംബയുടെ പ്രതികാരേച്ഛയും മറ്റും അതിനുള്ള രംഗവിധാനം മാത്രം. ഇവയൊക്കെ മറ്റ് കവികൾക്കും ചിത്രീകരിപ്പാൻ കിട്ടും. ഒരു ഋഷിയുടെ മനസ്സിലുള്ള ആ ഗൂഢ സത്യത്തെ ചിത്രീകരിപ്പാനാവട്ടെ ഋഷികവികൾക്ക് മാത്രമേ തോന്നൂ, അവർക്കേ സാധിക്കുകയും ചെയ്യൂ. ഇതൊക്കെ തന്നെയായിരിക്കുമോ പരശുരാമനെ നമ്മുടെ ഏഴ് ചിരഞ്ജീവികളിൽ ഒരാളായി ഉയർത്തിയത്. വർഗാഭിമാനിയായ ഈ ചിരഞ്ജീവിയുടെ ക്ഷേത്രമായതുകൊണ്ട് തന്നെയായിരിക്കും യായിരിക്കുമോ കേരളത്തിൽ വർഗാഭിമാനത്തിന് മറ്റെങ്ങുമില്ലാത്തത്ര മുഷ്കരതയുണ്ടായത്. അതിവിടെ പല കാലമായി പലരാളും എതിർക്കപ്പെട്ടിട്ടും വേറിട്ട് പോകുകയല്ല. രൂപാന്തരം പൂണ്ട് ചിരഞ്ജീവിയാവാൻ നോക്കുകയാണല്ലോ. കാളിദാസനും കാലത്തിൻ്റെ ദാസൻ ജോസഫ് മുണ്ടശ്ശേരി. കവി സാമൂഹ്യ ജീവിയാണ് അല്ലെങ്കിൽ സാഹിത്യകാരൻ സാമൂഹ്യ ജീവിയാണ് എന്നൊക്കെ പറയുമ്പോൾ പലരും ക്ഷോഭിക്കാറുണ്ട്. ഇന്ന് വരെ സാഹിത്യത്തിൽ കോയ്മകളായിരുന്നവർ വിശേഷിച്ചും അവരുടെ ഭാവം ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള കവികളിൽ ആരും തന്നെ അങ്ങനെയായിരുന്നില്ലെന്നാണ്. നാനൃഷിഹ കവി എന്നാണ് അവരുടെ മുദ്രാവാക്യം. നിലം തൊടാതെയുള്ള ഒരു തരം അലോകഭവ്യന്മാരാണ് കവികളെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കവികളെന്ന നിലയിൽ ഏതാണ്ടൊരു അസാമാന്യത കൽപ്പിച്ചു കൊടുക്കുന്നതിൽ തരക്കേടൊന്നുമില്ല, അത്രയേയുള്ളൂ എന്ന് തോന്നുന്നു. മേൽപ്പറഞ്ഞ തരത്തിലുള്ള ആപ്തവാക്യങ്ങളുടെ അന്തരം അവിടെന്നും കടന്ന് അവയെ വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ടാലേ കുഴപ്പമുള്ളൂ. നമ്മുടെ ഏറ്റവും വിളിപ്പെട്ട സാഹിത്യകൃതികൾ പഴയ പഴയ കൃതികളാണ്. പിന്നെയും പിന്നെയും വായിക്കേണ്ടി വരുമ്പോഴൊക്കെ ഈ തർക്കപ്പെട്ട വിഷയം എൻ്റെ മനസ്സിൽ അങ്ങനെ പൊന്തിവരാറുണ്ട്. എഴുതപ്പെട്ട കാലങ്ങളിലെ സാമൂഹ്യ സംസ്കാരങ്ങൾക്ക് അവയിൽ സ്വാധീനശക്തിയൊന്നും ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. തത്തൽ കാലങ്ങളിലെ സാമൂഹ്യ മര്യാദകൾ അവിടെവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ ഉത്തരം മറ്റെല്ലാവർക്കും എന്ന പോലെ എനിക്കും കിട്ടാതിരുന്നിട്ടില്ല. പക്ഷേ അതല്ല എനിക്ക് കിട്ടേണ്ട ഉത്തരം. ആ പ്രശസ്ത കൃതികൾ രചിച്ച മഹാനുഭാവന്മാരുടെ വിശ്വാസങ്ങളിലും അഭിപ്രായങ്ങളിലും തൽക്കാലീന സാമൂഹ്യ സംസ്കാരങ്ങൾക്ക് വല്ല പ്രേരക ശക്തിയും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അതോ നമ്മുടെ ശുദ്ധ സാഹിത്യ പക്ഷപാതികൾ സിദ്ധാന്തിക്കുന്നതുപോലെ അവർ കാലിക ജീവിതത്തിലെ യാതൊരു ആദർശത്തിലും മുൾചേരാതെ തികച്ചും നിസ്സംഗരായിട്ടങ്ങനെ നിൽക്കുകയായിരുന്നുവോ? കാറ്റിൽ പറക്കുന്ന മുത്തപ്പൻ താടി പോലെ അങ്ങനെയായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വാദം വകവയ്ക്കാമായിരുന്നു. പക്ഷേ എണ്ണം പറഞ്ഞ മഹാകാവ്യങ്ങളിലെയും നാടകങ്ങളിലെയും പ്രതിവാദ്യങ്ങളെ അവയുടെ മൂല്യങ്ങളുമായൊത്ത് നോക്കി പഠിക്കുമ്പോൾ കവികൃത സംസ്കരണങ്ങളിൽ കാലികാദർശങ്ങളുടെ കയ്യേറ്റം തെളിഞ്ഞു കാണാം. അവയുടെ കർത്താക്കളായ കവികൾ തങ്ങൾ ജീവിച്ച കാലങ്ങളിലെ സാമൂഹ്യ സംസ്കാരത്തിന് വേണ്ടുവോളം അടിമപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. ലോകോത്തര കൃതികളിൽ ഒന്നെന്ന് വെച്ചിട്ടുള്ള ശകുന്തളം തന്നെ എടുക്കുക. അതിലെ കഥ എന്താണ്? ഉലയിൽ വെച്ചൂതിയെടുത്ത തനി പൊന്നായ പ്രണയമാണ് അതിലെ പ്രതിപാദ്യമെന്ന് എടുത്ത വാക്കിന് ആര് പറയും? പക്ഷേ നമുക്ക് ആ കഥയിലേക്കൊന്ന് കടക്കാം. ദുഷ്യന്തൻ എന്നൊരു രാജാവ് നായാട്ടിനു വേണ്ടി ചുറ്റി നടക്കുന്നതിനിടയിൽ ഒരാശ്രമ പരിസരത്തിൽ വെച്ച് ശകുന്തളയെ കാണുന്നു. അവളുമായി പരിചയപ്പെട്ടൊടുവിൽ ഗാന്ധർവരീദ്യ അവളെ പരിഗ്രഹിച്ചിട്ടേ അദ്ദേഹം അടങ്ങുന്നുള്ളൂ. ഗർഭിണിയായ ആ തരുണി രത്നത്തെ പ്രത്യേകിച്ചാളെ അയച്ച് കൊട്ടാരത്തിലേക്ക് ആനയിച്ചു കൊള്ളാമെന്നും അവരുടെ സന്താനത്തിന് യൗവരാജ്യാവകാശം നൽകിക്കൊള്ളാമെന്നും വാക്കു പറഞ്ഞാണ് അദ്ദേഹം തിരിച്ചു പോന്നത്. പക്ഷേ പറഞ്ഞതുപോലെ ആരും വന്നു കാണാത്തതിനാൽ പ്രസവത്തിന് മുമ്പ് തന്നെ കണ്വൻ വേണ്ടപ്പെട്ട തുണയോടുകൂടി ശകുന്തളയെ ഭർതൃസവിധത്തിലേക്ക് അയക്കുന്നു. അവിടെ ചെല്ലുമ്പോഴാകട്ടെ ദുഷ്യന്തൻ ഏതുമറിഞ്ഞില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ്. എന്തു പറഞ്ഞിട്ടും ഭർത്താവിനെ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത ശകുന്തള അദ്ദേഹത്താൽ മാത്രമല്ല സ്വജനങ്ങളാൽ പോലും പരിത്യജിക്കപ്പെടുന്നു. പെട്ടെന്ന് ദിവ്യശക്തിയാൽ മേനകോൽക്ഷിപ്തമായി അവൾ രക്ഷപ്പെടുകയാണ്. കുറേ നാൾ കഴിഞ്ഞ് ശാപമോക്ഷ ഫലമായി രാജാവ് പശ്ചാത്തപിക്കുകയും അങ്ങനെയിരിക്കെ ഇന്ദ്രലോകത്തിൽ പോയി തിരിച്ചു വരുന്ന വഴി അദ്ദേഹം കാശ്യപാശ്രമത്തിൽ വച്ച് ശകുന്തളയെ കുറ്റസമാധാനന്തരം വീണ്ടും കൈക്കൊള്ളുകയും ചെയ്യുന്നു.
നമസ്തേ. കാളിദാസനും കാലത്തിൻ്റെ ദാസൻ, ജോസഫ് മുണ്ടശ്ശേരി. തുടർച്ച. ഗന്ധർവത്തിനാധാരമായ സാഹസികാനുരാഗത്തിന് സ്വതേ ഉണ്ടാകാവുന്ന പൊള്ളത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുപോലെ പൊള്ളുന്ന വേർപാടിൽ വെച്ച് പരിഹരിക്കപ്പെട്ട് കാശ്യപശ്രമാസത്തിൽ വെച്ചുണ്ടാകുന്ന സമാഗമത്തോടെ ആ അനുരാഗം കലർപ്പറ്റതും ജീവിതത്തിൻ്റെ മറ്റേ തലയോളം ഉൾക്കൊള്ളുന്നതുമായ പരിണത സ്നേഹമായി മാറിയിരിക്കുകയാണല്ലോ ഈ കഥയിൽ. പ്രേമത്തിൻ്റെ ഈ മഹത്തായ മാതൃക പൊക്കിക്കാണിക്കാനാണ് കാളിദാസൻ ശകുന്തള കഥയെ ഇപ്രകാരം അവതരിപ്പിച്ചതെന്ന് എല്ലാ മഹാവിമർശകന്മാരും വാദിക്കുന്നുണ്ട്. ഗീത തൊട്ട് ടാഗോർ വരെ അങ്ങനെയൊരു ഉദ്ദേശം കാളിദാസനുണ്ടായിരുന്നില്ലെന്നോ ആ ഉദ്ദേശം അപലപനീയമാണെന്നോ ഇവിടെ വിവക്ഷിക്കുന്നില്ല. കാളിദാസീയ സംസ്കാരത്തിൻ്റെ ജീവനായി തന്നെ ആ പ്രേമദർശത്തെ എണ്ണാൻ തയ്യാറാണ്. പക്ഷേ അതായിരുന്നുവോ മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തിൻ്റെ ആദർശം? അത്തരമൊരു ആദർശം തന്നെ ആ കഥയിൽ വിവക്ഷിതമാണോ? അല്ല. പണ്ടത്തെ പല രാജാക്കന്മാരും ചെയ്യാറുണ്ടായിരുന്നതുപോലെ ദുഷ്യന്തനും നായാട്ടിനു പോയ കൂട്ടത്തിൽ കണ്ടെത്തിയൊരു കന്യകയെ യഥായോഗ്യ നുനയം ചെയ്ത് ഗന്ധർവ മര്യാദയിൽ പരിഗ്രഹിച്ചു കുറേ നാൾ ഒന്നിച്ചു താമസിച്ചു മടങ്ങിപ്പോരുകയും പെറ്റുവളർത്തിയ കുട്ടി ദുഷ്യന്തൻ്റെ വാഗ്ദാനമനുസരിച്ച് യുവരാജ പദവി ആകർഷകനായി കഴിഞ്ഞിരിക്കുന്നുവെന്നും തോന്നുകയാൽ പിന്നീടവൾ കണ്വാനയനുസരിച്ച് മകനുമൊന്നിച്ച് കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും അവളോരുന്ന് മനസ്സിലായിട്ട് ദുഷ്യന്തൻ ബഹുകന്യലോലരയായ തമ്പുരാക്കന്മാർ സ്വാഭാവികമായി ചെയ്യാവുന്ന മട്ടിൽ അവളെയെന്നല്ല ആ കുട്ടിയെ പോലും നിർദയം നിരസിക്കുകയും എന്നാൽ പൊടുന്നനെ വസ്തുസ്ഥിതി വെളിപ്പെടുത്തിയ അശീരി വാക്കുണ്ടാവുകയാൽ ഇരുവരെയും അദ്ദേഹം ഒരു ക്ഷമാപണത്തോടു കൂടി കൈകൊള്ളുകയും ചെയ്തതായിട്ടാണ് മഹാഭാരത അന്തർഗതമായ കഥയുടെ പോക്ക്. ഇതിൽ പ്രണയത്തിൻ്റെ ആ വിശ്വാന്തി ശായിയായ മാതൃകയൊന്നുമില്ല. ടാഗോർ പറയുന്നത് പോലെ പ്രണയം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കും കടന്നുല്ലസിക്കുന്നതായിട്ടൊന്ന് മഹാഭാരത കർത്താവ് വിവക്ഷിച്ചു കാണുന്നില്ല. പിന്നെ എന്തായിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? സാമൂഹ്യ ജീവിതത്തിൻ്റെ കൗമാരത്തിൽ അന്യരാജ്യങ്ങളിൽ എന്ന പോലെ ഭാരതത്തിലും മന്ദസ്സുള്ള നാട്ടുവാഴി പ്രഭുക്കന്മാർ നായാട്ടിനും മറ്റു പോകുന്നതിനിടയ്ക്കും കണ്ടെത്തുന്ന കന്യാജനങ്ങളെ കാമപൂർത്തിക്ക് വേണ്ടി യഥേഷ്ടം ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്നും കാര്യം കഴിഞ്ഞൊടുവിൽ മാറപ്പേറ്റേണ്ടി വരുന്ന ആ കന്യാജനങ്ങൾ വാഗ്ദാനങ്ങൾ പാലിച്ചു കിട്ടാനും അവകാശങ്ങൾ വകവയ്പ്പിക്കാനുമായി കയറി ചെല്ലുമ്പോൾ ആ ബഹുമാന്യ കാമുകന്മാർ നിസങ്കേചം കൈമലർത്താറുണ്ടെന്നുമുള്ള വസ്തുത മഹാഭാരതത്തിൽ ഒട്ടു മറച്ചുവെക്കാതെ പറഞ്ഞിരിക്കുകയാണ്. സത്യമര്യാദകൾക്കെതിരെയായി ദുഷ്യന്തൻ നിശങ്കം കള്ളം പറഞ്ഞത് കൊണ്ടെന്നാണോ? മനുഷ്യരെ പേടിച്ചിട്ട് അപ്പോഴേക്കും അശരീരി വാക്ക് പെട്ട് അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ജനസമ്മതി നേടിക്കൊടുക്കുകയാണ്. ഉടനെ അദ്ദേഹം ശകുന്തളയോട് സ്വകാര്യമായി കുറ്റം സമ്മതിച്ചു. അവളെയും സർവധമനെയും സഹർഷം സ്വീകരിക്കുന്നു. ഇത്തരം സംഭവഗതിയിൽ യാതൊരു ഭാഗവും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിന്റെ ചിത്രം വരച്ചു കാണിക്കൂ എന്നതിൽ കവിഞ്ഞൊരു ഉദ്ദേശവും മഹാഭാരത കഥയുടെ വക്താവിനില്ലെന്നു വേണം പറയാൻ. സ്വച്ഛാപ്രഭുക്കന്മാരുടെ കടിഞ്ഞാണില്ലാത്ത താന്തോന്നിത്തെയും സത്യധർമാദികൾക്കെതിരെയുള്ള പെരുമാറ്റത്തെയും മനഃപൂർവ്വം വെള്ളയടിച്ചു കാട്ടാൻ യാതൊരു പ്രേരണയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. നേരെ മറിച്ച് അമ്മാതിരിക്കാരെ തൊലി പൊളിച്ചു കാട്ടി നാണം കെടുത്തി നന്നാക്കണമെന്നുവരെ അദ്ദേഹം ഉപദേശിച്ചിരുന്നില്ല എന്ന് സംശയിക്കണം. ഇനി സ്ത്രീയുടെ പക്ഷത്തിലോ? മഹാഭാരത കഥയിൽ അവളുടെ നില ഒന്നാന്തരം തന്റേടക്കാരിയായിട്ടാണ്. ദുഷ്യന്തനോട് നേരെ കാര്യങ്ങൾ പറയുവാൻ അവൾ മടിക്കുന്നില്ല എന്നല്ല, തന്റെ ഭാവിയെക്കുറിച്ച് ചില ചില വാഗ്ദാനങ്ങൾ വാങ്ങിയിട്ടെ അവൾ ഗന്ധർവത്തിന് വഴങ്ങുന്നുള്ളൂ എന്നതും ആണ്. യുവ രാജഹരനായ മകനെയും കൊണ്ട് രാജസമക്ഷമെത്തി കാര്യങ്ങൾ പറയുന്നിടത്തും അവൾ നല്ല തന്റേടം കാണിക്കുന്നു. ഒരു കാമിനിയുടെ പ്രേമോഷ്മളതയിലധികം ഒരമ്മയുടെ ധർമ്മരോക്ഷത്തോടും എന്നാൽ ഇരുത്തത്തോടും കൂടി ദുഷ്യന്തന്റെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ മാത്രം പോന്നവളാണ് അവൾ. റൊമാൻറ്റിക് ലവിൻ്റെ പതനത്തിലേക്ക് ഉയരുമ്പോൾ സ്വയം അബലയായി തീരുന്ന ഒരുവളല്ല മഹാഭാരത കർത്താവിൻ്റെ ശകുന്തള. പുകം മൂടിയ കാൽപ്പനിക ലോകത്തിലെ അമാനുഷികങ്ങളായ ജീവിത മൂല്യങ്ങളും അധികം നല്ല വെളിച്ചതും പരമാർത്ഥിക ലോകത്തിലെ മാനുഷികങ്ങളായ ജീവിത മൂല്യങ്ങളെ ചിത്രപ്പെടുത്തുകയാണ് ശകുന്തളോപാഖ്യന കർത്താവിന്റെ പ്രധാന ലക്ഷ്യം. പുരുഷന്റെ സ്വച്ഛചാരിത്വവും അതിനായികത്വകാംക്ഷയും സാധൂകരിക്കാനോ സ്ത്രീയുടെ സ്വതസിദ്ധമായ തന്റേടവും അവകാശബോധവും അസാധുവാക്കി അവളെ വെറുമൊരു കാഴ്ചപ്പണ്ടമാക്കുവാനോ ആ കവി കൂട്ടാക്കിയില്ല. അത്തരമൊരു നിലപാടിൽ നിന്ന് എഴുതാൻ സമ്മതിക്കാത്തൊരു പരിതസ്ഥിതി അന്നുണ്ടായിരുന്നില്ലായിരിക്കാം. ഈ കഥയെ അതിൻ്റെ മൗലിക ഉദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് അന്നു തന്നെ പറയട്ടെ, കാളിദാസൻ തനിക്കഭിതമായ ഒരു പ്രണയാദർശത്തിന് ഒതുങ്ങുന്ന മട്ടിൽ സംസ്കരിച്ചിരിക്കുകയാണ്. ബൗദ്ധന്മാരുടെ വൈരാഗ്യ ദർശനത്തിനെതിരെയായി സംസ്കാരികത്വം അഥവാ ഗാർഹസ്ഥ്യം പ്രസംഗിച്ച ഒരു കവിയാണല്ലോ കാളിദാസൻ. ആ ഗാർഹസ്ഥ്യ ദർശനത്തിന്റെ ഏറ്റവും മികച്ച പ്രകടന പത്രികയായിട്ടാവാം അദ്ദേഹം ശകുന്തള കഥകളെ ഇങ്ങനെ അവതരിപ്പിച്ചത്. ഉത്തമമായ ഗാർഹസ്ഥ്യത്തിനടിസ്ഥാനമാകണമെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധം വെറും കാമപരിധിയിൽ നിന്നുയർന്ന് വേറെ വിശേഷപ്പെട്ട എന്തോ ഒന്നായി തീരണമല്ലോ. പുഷ്പത്തിൽ നിന്നും ബലത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കും ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കും കാളിദാസൻ അനുരാഗത്തെ ഉയർത്തിയെന്നും സിന്ധാധിക്കുമ്പോൾ ടാഗോർ വീക്ഷിച്ചത് ഈ വളർച്ച തന്നെയായിരിക്കും. ശരി, എന്നിട്ട് എന്തായി? വിരഹത്തിന്റെ അഗ്നി പരീക്ഷണം കൊണ്ട് ശകുന്തള ദുഷ്യന്തരിക്കു സർവാദി ശായിയായൊരു സംശുദ്ധി കൈ വന്നിരിക്കുന്നു എന്നാണ് കവി ഉൾപ്പെടെ എല്ലാവരും അവകാശപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ശുദ്ധികർമ്മം കഴിയാതെ യാതൊരു ബന്ധവും ഉത്തമ പ്രേമമായി തീരുകയില്ലെന്നവരെ അവർക്ക് അഭിപ്രായമുണ്ട്. വിരതിക്കു ശേഷമുള്ള രീതിയിൽ ഒട്ടാകെ വിവേകിത കാണുമെന്നും സമ്മതിക്കാം. എന്നാലും ഗാർഹസ്ഥ്യത്തിനുടനീളം അവിവേദ്യമായി നിലനിൽക്കാവുന്ന ഒന്നാവുന്നില്ലെങ്കിൽ ആ പ്രേമം പ്രേമമാവുന്നില്ല. അതിൻ്റെ വളർച്ചയ്ക്ക് അത്ര വലിയൊരർത്ഥവുമില്ല. സംസ്കാരദീപ്തനായ മനുഷ്യൻ സാമൂഹ്യ ജീവിയാകാനുള്ള തിടുക്കത്തിൽ തൻ്റെ കഥാചീലകമായ ലൈംഗിക ബന്ധത്തിന്മേൽ കൃത്രിമമായി വെച്ചുകെട്ടിയ പലതിൻ്റെയും കൂടെയുള്ള പുതിയ എന്തോ ഒന്ന് ആയിട്ടാണ് പ്രേമത്തെ കരുതേണ്ടത്. കൃത്രിമങ്ങളായ ആ താല്പര്യങ്ങൾ മാനവ സംസ്കാരത്തിൻ്റെ നേട്ടങ്ങളാണ്. അവയുടെ എല്ലാം പേരിൽ ഹൃദയ പൊരുത്തം ഉണ്ടാകുമ്പോളേ കാമം പ്രേമമാകുന്നുള്ളൂ. ആ പ്രേമത്തിന്റെ ഉച്ചകോടിയിൽ വെച്ച് കാമുകൻ കാമിനിയെയും കാമിനി കാമുകനെയും യഥാക്രമം ദേവീ ദേവന്മാരായി ആരാധിക്കും. അതിൽ നിന്ന് സിദ്ധിക്കുന്ന കാമിനി കാമുകന്മാരുടെ സംസ്കാര ഭാവങ്ങളായ എല്ലാ താല്പര്യ മൂല്യങ്ങളും ഇരു കൈചാലുകൾ യോജിച്ചൊരു നദിയാകുന്നത് പോലെ തികച്ചും ഒത്തിണങ്ങി ഏകപതിനമായി പ്രവഹിക്കണം എന്നാണ്. അപ്പോഴേ ഗാർഹസ്ഥ്യം സ്വാർത്ഥമാകൂ. കാളിദാസ മഹാകവി അത്ര വരെ ഉദ്ദേശിച്ചിരിക്കുമോ? കശ്യപാശ്രമത്തിനു ശേഷം ശകുന്തളോ ദുഷ്യന്തന്മാരുടെ ബന്ധം അങ്ങനെയൊന്നായി പരിണമിക്കപ്പെട്ടെന്നാവാം അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷേ ഇപ്രകാരം ഒരു നേട്ടം കൈവരുത്തിയതോടുകൂടി കാളിദാസൻ സമനിലയിൽ നിന്നിരുന്ന സാമൂഹ്യ ജീവിതത്തിന്റെ ത്രാസിൽ പുരുഷന്റെയും സ്ത്രീയുടെയും തട്ടുകൾ മേലും കീഴും മാക്കിക്കളഞ്ഞു. പരിഗ്രഹിച്ചവളെ പരിത്യജിക്കുക എന്നത് ഒരു മഹാപാതകമാണെന്ന് കാളിദാസന് അറിയാം. പക്ഷേ ആ പാതകത്തിന് പുരുഷനെ, പ്രത്യേകിച്ചു നാട്ടുവഴിത്തമുള്ള ഒരു പുരുഷനെ ഉത്തരവാദപ്പെടുത്താമോ? അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് സമകാലിക നീതിക്ക് കടകവിരുദ്ധമല്ലേ? അത്രയും അപായകരമായൊരു വസ്തുസ്ഥിതിഗതിനത്തിൽ നിന്നു പിന്മാറിയേ മതിയാവും കാളിദാസനെ. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ആ ദുർവാസാവിനെ ഇളക്കിവിട്ട് അദ്ദേഹത്തെ കൊണ്ടൊരു ശാപം കൊടുപ്പിച്ചു. ആർക്ക്? ദുഷ്യന്തനല്ല, ശകുന്തളയ്ക്ക്. എന്നിട്ട് അതിൻ്റെ പ്രത്യേകതമായി പൂർവ്വകഥകൾ നിശേഷം വിസ്മരിച്ചു പോകുകയാൽ ദുഷ്യന്തനും ശകുന്തളയെ അധർമ്മിത നിമിത്തം നിരസിക്കേണ്ടി വന്നതായി കൽപ്പിച്ചിരിക്കുന്നു. നിരസനം ഏറ്റവും ദയനീയമാണ്. പക്ഷേ അങ്ങുരതിയിൽ യാതൊരു തരത്തിലും കുറ്റക്കാരനല്ല. അതിൽ പരം ഒരു യുക്തി വിരോധം എവിടെ കാണും? കാരണം കാട്ടിൽ കാര്യം കൊട്ടാരത്തിൽ, വല്ലാത്തൊരു സൂത്രപ്പണി തന്നെ. ശുദ്ധമേ താന്തോന്നിയായ ഒരു രാജാവിൻ്റെ കുറ്റങ്ങളെ ഒപ്പിയെടുക്കാൻ എന്നല്ല, അയാളെ തികച്ചും വെള്ളയടിച്ചു കാണിക്കാൻ തന്നെ. കാളിദാസ മനഃപൂർവ്വം ഒരുമ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിനു പ്രേരകമായൊരു പരിതസ്ഥിതി ഉണ്ടായിരുന്നിരിക്കില്ല. നേരെ മറിച്ചൊരു ചിത്രം വരയ്ക്കാൻ നിലവിലിരുന്ന് രാജനീതി നിശ്ചയമായും അദ്ദേഹത്തിനെ അനുവദിച്ചിരിക്കുകയില്ല. അതിൻ്റെ അർത്ഥം ക്ഷത്രിയധിഷ്ഠിതമായ അന്നത്തെ സാമൂഹ്യ നീതിയാണ്. കാളിദാസിൻ്റെ തൂലികയിൽ മഷിയൊഴിച്ചിരുന്നത് എന്നാണ് ഭോജരാജാവിൻ്റെ സദസ്സിൽ നിന്നും സുവിശ്രുതനായിട്ടുള്ള ഒരു കവിക്ക് മറ്റൊരനുഭവം എങ്ങനെയുണ്ടാകാനാണ്? സ്ത്രീപക്ഷത്തിലേക്ക് കടക്കുമ്പോഴാണ് കാളിദാസനെ നിയന്ത്രിച്ച സാമൂഹ്യ ശക്തിയുടെ വിശ്വരൂപം കാണാറാവുന്നത്. ദുർവാസന്റെ ശാപം തൊട്ട് എല്ലാ കെടുതികളും കവി ശകുന്തളയ്ക്കായി നീക്കിവെക്കുന്നു. ആശ്രമത്തിൽ വെച്ചു നടന്ന വാഗ്ദാനങ്ങളും മഹർഷി കൽപ്പിതമായ ശോഭമോക്ഷവും ശകുന്തളയിൽ നിന്ന് ഒഴിച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. തന്നിമിത്തം അവളുടെ നിസ്സഹായത വർദ്ധിക്കുന്നു. ഒരു അഗ്നിപർവ്വതത്തിന്റെ മീതെ ഇരിക്കൊണ്ടാണ് അവളെ കൊട്ടാരത്തിലേക്ക് നയിക്കുന്നതെന്നും വേണമെങ്കിൽ പറയാം. അവിടെ വെച്ചു രാജാവിനാൽ മാത്രമല്ല ഒരുമിച്ചു പോയ സ്വജനങ്ങൾ പോലും അവൾ നിഷ്കാരണം നിർബൽസിതയാവുന്നതാണ്. എന്നിട്ട് അവസാനം അവൾ കശ്യപാശ്രമത്തിൽ വെച്ച് ദുഷ്യന്തനെ പ്രാപിക്കുകയും അദ്ദേഹം അവളെ സർവാപരാധങ്ങളും ഏറ്റുപറഞ്ഞ് വീണ്ടും കൈക്കൊള്ളുന്നതുമൊക്കെ ജാതകവശാൽ സംഭവിച്ചു എന്നെ പറയാനുള്ളൂ. കഥയിലെങ്ങോളം ഇങ്ങോളം ഈ പതനത്തിലേക്ക് ഇറക്കിക്കെട്ടപ്പെട്ടതുകൊണ്ട് ശകുന്തള കാളിദാസന്റെ കഥാപാത്രങ്ങളിൽ വെച്ച് ഏറ്റവും സഹാനുഭൂതി അറിയിക്കുന്നതായി തീർന്നിരിക്കുന്നുവെന്ന് വാസ്തവം. എന്നാൽ സ്ത്രീത്വ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമാണോ? പുരുഷന്റെ മുമ്പിൽ തലയുയർത്തി പിടിച്ച് തുല്യമായ വ്യക്തിത്വം അവകാശപ്പെടാൻ മതിയായ മഹാഭാരതത്തിലെ ശകുന്തള കാളിദാസന്റെ കയ്യിൽ കണ്ണു ആശ്രമത്തിലെ മാൻപേടയേക്കാൾ കൂടുതൽ അബലവും നിസ്സഹായവുമായി പോയി. അവൾക്കൊരു വ്യക്തി സ്വാതന്ത്ര്യം അവകാശപ്പെടാനില്ല. അങ്ങനെയുണ്ടാവും അർദ്ധോഹി കന്യ പരഘിയേ എവ എന്നല്ലേ കാളിദാസൻ വിധിച്ചിട്ടുള്ളത്? ഈശ്വരനെ പോലും ലിംഗത്തിലാക്കിയിട്ടുള്ള പുരുഷനെ കൊണ്ടു സ്ത്രീയെ തന്റെ ഉപഭോഗ്യ വിഭവങ്ങളിൽ ഒന്നായി ഏറ്റവും മികച്ചത് തന്നെ വെച്ചോളൂ. വെട്ടിക്കുറപ്പിച്ച ആ സമൂഹ നീതിയുടെ സൃഷ്ടിയാണ് കാളിദാസന്റെ ശകുന്തള. ഒരു ഗതാഗതികളിലും ശ്രദ്ധേയമായൊരു മറ്റൊന്നുണ്ട്. മഹാഭാരതത്തിലെ ഒരു ഗതാഗതികളിലും ശ്രദ്ധേയമായൊരു മറ്റൊന്നുണ്ട്. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ ശകുന്തളയെ നിരസിക്കുന്നതും ജനങ്ങളെ പേടിച്ചിട്ടാണ്. ആ വസ്തുത അദ്ദേഹം പിന്നീട് ശകുന്തളയെ സമാധാനിപ്പിക്കുന്നിടത്ത് വെച്ച് സമ്മതിച്ചിട്ടുണ്ട്. അശരീരി വാക്കുണ്ടായപ്പോൾ അദ്ദേഹം ആശ്വസിച്ചു. ശകുന്തളയെയും സർവദമനെയും വീണ്ടെടുക്കുന്നതോ മന്ത്രിമാരെയും മറ്റു ബോധ്യപ്പെടുത്തി ജനസമ്മതിയെ നേടിക്കൊണ്ടാണതു താനും. കാളിദാസന്റെ ദുഷ്യന്തൻ ശാപകൃതമായ വിസ്മൃതിയാൽ ശകുന്തളയെ ത്യജിക്കുന്നവനേയെന്നുള്ളൂ. ജനങ്ങളെ സമ്മതിപ്പിക്കണമല്ലോ എന്നൊരു കാര്യമേ ഇല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സദാം ഹി സന്ദേഹ പദേഷു വസ്തുഷു പ്രമാണന്തകരണ പ്രവൃത്തിയെ എന്നുള്ള ഒരൊറ്റ ഉറപ്പിന്മേൽ ഗന്ധർവത്തിനൊരുങ്ങിയ ദുഷ്യന്തനെ എന്തിലും താനൊഴിച്ച് മറ്റൊരുടെയും മുഖം നോക്കേണ്ടതില്ലല്ലോ. ഒടുവിൽ പുനഃസമാഗമം നടക്കുമ്പോഴും ജനപ്രീതിക്ക് പ്രശ്നമുദിക്കുന്നില്ല. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ നാട്ടുകാരു ഉത്തരവാദിപ്പെട്ടിരിക്കുമ്പോൾ കാളിദാസന്റെ ദുഷ്യന്തൻ തന്നോട് തന്നെ ഉത്തരവാദപ്പെട്ടിരിക്കുന്നു. ഇത്രയും പറഞ്ഞതുകൊണ്ട് കാളിദാസനെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹത്തിന്റെ കവിത്വത്തെ വിലയടിക്കുകയോ ആണ് ചെയ്തതെന്ന് ധരിച്ചു പോകരുത്. തന്റെ വാദം ഇത്രയുള്ളൂ. പ്രാചീന കവികളും അവരവരുടെ കാലത്തിന്റെ കയ്യിൽ ഏറെക്കുറെ കളിപ്പന്തുകളായിരുന്നു. സമകാലിക സാമൂഹ്യ മര്യാദകളുടെ പിടിയിൽ നിന്ന് കുതറിച്ചാടുവാൻ അത്രയൊന്നും അവർക്ക് സാധിച്ചില്ല. പതുങ്ങി നിന്ന് ഒറ്റയ്ക്ക് തെറ്റയ്ക്കും അന്ധമായ പാരമ്പര്യത്തിന്റെ നേർക്കുമല്ല കല്ല് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുമെന്ന് മാത്രം. നന്ദി.
മരണത്തിന്റെ സൗന്ദര്യം, കെ.പി. അപ്പൻ. സ്വയം കുത്തിമുറിവേൽപ്പിക്കുന്ന ചേതനയായിരുന്നു ഇടപ്പള്ളിയുടേത്. മുറിവിൽ നിന്നും രക്തം സ്രവിച്ചപ്പോൾ ഇടപ്പള്ളി കരഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിരവധി വീണക്കമ്പികൾ ഉണ്ടായിരുന്നതുകൊണ്ട് കരച്ചിൽ കവിതയായി മാറി. ജീവിതയുക്തത്തിന്റെ കരയിൽ ഒറ്റയ്ക്ക് കുടിലം കെട്ടിപ്പാർത്ത ഈ മനുഷ്യനായിരുന്നു മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കാൽപ്പനികവാദിയായ അന്യൻ. സ്വതന്ത്രനായി ജനിക്കുന്നുവെങ്കിലും മനുഷ്യൻ എന്നും ദുഃഖത്തിന്റെ ചങ്ങലകളിലാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ദുഃഖത്തിന്റെ ഈ ചങ്ങലകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപാധി എന്ന നിലയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിന്റെ ജീവശ്വാസം മരണത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാഭാവികമായ ആഭിമുഖ്യമായിരുന്നു. മരണത്തിന്റെ നേരെയുള്ള സ്വാഭാവികമായ ഈ ആഭിമുഖ്യം സൃഷ്ടിയിലൂടെ ശക്തിയായി സൂചിപ്പിക്കുകയും അത് സൃഷ്ടിയുടെ രംഗത്ത് മാത്രം ഒതുക്കി നിർത്താതെ ജീവിതത്തിലേക്ക് കൂടി പകർത്തി കാണിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരനായിരുന്നു ഇടപ്പള്ളി. മരണത്തോടുള്ള സ്വാഭാവികമായ ആഭിമുഖ്യമല്ലായിരുന്നു പ്രസിദ്ധ നോവലിസ്റ്റായ മിസ് രാജലക്ഷ്മിയെ സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു സ്ത്രീയുടെ ദൗർബല്യവും പ്രതിഭയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കണം ആ എഴുത്തുകാരിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് എന്റെ വിശ്വാസം. ഇടപ്പള്ളി നേരെ മറിച്ചായിരുന്നു. അദ്ദേഹം അടിസ്ഥാനപരമായും മൃത്യു ബോധത്തിന്റെ കവിയായിരുന്നു. ജീവിതമെന്ന അന്യരാജ്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാൽപ്പനികവാദിയായ ഒരു അന്യന്റെ അഭിലാഷം സ്വയം വളർന്ന് ആത്മഹത്യയിൽ കലാശിക്കുകയാണ് ചെയ്തത്. സ്വപ്നജീവിയായ ഒരാൾക്കുണ്ടാവുന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധമാണ് കാൽപ്പനികവാദിയായ അന്യനെ സൃഷ്ടിക്കുന്നത്. ഈ ബോധം സ്വന്തം ദേശം ഇതല്ലെന്ന് ചിന്തിക്കുവാൻ അയാളെ പ്രേരിപ്പിക്കുന്നതോടെ മറ്റു ലോകങ്ങളെപ്പറ്റി അയാൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു. ഇങ്ങനെ തന്റെ അഭിലാഷങ്ങൾക്ക് സാഫല്യം നൽകാൻ കൂട്ടാക്കാത്ത ചുറ്റുപാടുകളെക്കുറിച്ച് സ്വയം പരാതിപ്പെടുകയും മനുഷ്യാത്മാവിന്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സദാ ഭയപ്പെടുകയും ചെയ്യുന്നത് കാൽപ്പനികവാദിയായ അന്യന്റെ സ്വഭാവമാണെന്ന് ആധുനിക മനുഷ്യന്റെ അന്യതാബോധത്തെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ പഠനം നടത്തിയ കോളിൻ വിൽസൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനുഷ്യാത്മാവിന്റെ ആശകൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചതെന്ന ഭയമായിരിക്കണം ഈ ശത്രുലോകത്തിൽ നിന്നും ഒളിച്ചോടാൻ ഇടപ്പള്ളിയെ പ്രേരിപ്പിച്ചത്. ആത്മഹത്യ അതിനൊരു വഴി മാത്രമായിരുന്നു. ദിവസവും അഭിലാഷഭംഗം മാത്രം കണ്ട് അസ്വസ്ഥനായ ഇടപ്പള്ളി മരണം വരെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടു. മരണം ഇനിയും അകലെയാണെന്ന് അക്ഷമ നിത്യരോധനത്തിന്റെ അവസാനം ഭംഗിയായി സൂചിപ്പിച്ച ഈ കവി ആത്മഹത്യയിലൂടെ മരണവും ജീവിതവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ചുറ്റുപാടുകൾ മാത്രമല്ല കാലമെന്ന സംഹാരശക്തിയും മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കുന്നുവെന്ന് ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദിയായ അന്യൻ കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിന് മുൻപ് മറ്റൊരു മലയാള കവിയും ഇത്രമേൽ ഭീതിയോടെ കാലത്തെ ഒരു സംഹരിക്കുന്ന ശക്തിയായി സങ്കല്പിച്ചിട്ടില്ല. കാലമെന്ന പേരിൽ ഇടപ്പള്ളി രചിച്ച ഒരു കവിതയിൽ കാലത്തെ സമുദ്രമായി സങ്കല്പിക്കുന്നുണ്ട്. കാലമെന്ന സമുദ്രത്തിലെ തിരമാലകളാണ് സംവത്സരങ്ങൾ. അവ മനുഷ്യ ജീവിതമെന്ന തീരങ്ങളെ നിരന്തരമായി തട്ടി തകർത്തുകൊണ്ടേയിരിക്കുന്നു എന്ന ഭീതിപൂർണ്ണ സ്വരത്തിൽ ഇടപ്പള്ളി പാടുന്നു. ആശ എന്ന കവിതയിൽ സകല ആശകളെയും വിഴുങ്ങുകയാണ് കാലമെന്ന കാളസർപ്പം ചെയ്യുന്നതെന്ന് വീണ്ടും ഗാനം ചെയ്യുന്നുണ്ട്. കാലമെന്ന ഭീകരവും അദൃശ്യവുമായ ശക്തിയുടെ സംഹാരഭാവം മനസ്സിലാക്കിയ ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദിയായ അന്യൻ ഈ നീരാളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കൂടിയായിരിക്കണം ആത്മഹത്യ ചെയ്തത്. ആ നിലയിൽ ഇടപ്പള്ളിയുടെ ആത്മഹത്യ തത്വചിന്താപരമായ ഒരു പരിവേഷം നേടിയെടുക്കുന്നുണ്ട്. സാമൂഹ്യ ജീവിതത്തിന്റെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയിൽ നിന്ന് കാൽപ്പനികവാദിയായ ഒരു സ്വപ്നജീവി അറിയാതെ തന്നെ ഭ്രഷ്ടനാകും. എന്നിട്ട് അയാൾ തന്നെ ഒരു നാടുകടത്തപ്പെട്ടവനായി പ്രക്ഷോഭകാരിയായി പ്രവാചകനായി സങ്കല്പിക്കും. ഇതിലേതെങ്കിലും ഒരു സ്വഭാവം എപ്പോഴെങ്കിലും കാൽപ്പനികവാദിയായ ഒരു കവി കൈക്കൊള്ളുമെന്ന് പ്രീസ്ലി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ പോലും ഏകാന്തതയുടെ തീവ്രവേദന അനുഭവിച്ച ഇടപ്പള്ളി പൂർണമായും ഒരു നാടുകടത്തപ്പെട്ടവനായിരുന്നു. കാൽപ്പനികതയുടെ ആദ്യ നക്ഷത്രമായ റൂസോ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്. കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, അയൽക്കാരില്ല, സമൂഹമില്ല. സ്വന്തം രചനയിലൂടെ ഇടപ്പള്ളിയും ഇതുതന്നെയാണ് വിളിച്ചു പറഞ്ഞത്. തനിക്കെതിരായി നിരന്തരമായി ഗൂഢാലോചന നടത്തുന്ന, തന്റെ അഭിലാഷങ്ങളെ കശക്കിയേറി ദൂരെയേറിയുന്ന ശത്രുവായിരുന്നു അദ്ദേഹത്തിന് ലോകം. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിന്റെ അബോധ മനസ്സ് കൊതിച്ചു. കാൽപ്പനിക കവിത അബോധ മനസ്സിനെ ആശ്രയിച്ചൊഴുകുന്ന ഒന്നാകയാൽ മരണത്തെ ഈ ശത്രു ലോകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപാധി എന്ന നിലയിൽ സങ്കല്പിച്ചുകൊണ്ട് ഇടപ്പള്ളി വാക്കുകൾ മീട്ടി പാടാൻ തുടങ്ങി. ഇടപ്പള്ളിയുടെ ദർശനം അദ്ദേഹത്തിന്റെ മൃത്യുബോധവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജീവിതമെന്ന ഭൂമിയുടെ തിന്മ ഇടപ്പള്ളിയെ നിരന്തരമായി പീഡിപ്പിച്ചപ്പോൾ മരണത്തിന്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ആകൃഷ്ടനായി. ഇടപ്പള്ളിക്ക് മാത്രമല്ല കാൽപ്പനികതയുടെ ആത്മവേദന അനുഭവിച്ച ഒരു കവിക്കും മരണത്തെയും സൗന്ദര്യത്തെയും രണ്ടായി കാണുവാൻ കഴിയില്ല. മരണവും സൗന്ദര്യവും സ്നേഹവതികളായ രണ്ട് സഹോദരികളാണെന്ന് ബോധ്ലയറും യൂഗോയും പാടിയത് ഉദാഹരണ സഹിതം മരിയോ പ്രാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രൂരമായ ആനന്ദവും വിഷാദാത്മകമായ മാധുര്യവും സമ്മാനിക്കുന്ന രണ്ട് സഹോദരികളായി ശവമഞ്ചത്തെയും വിവാഹ മഞ്ചത്തെയും സങ്കല്പിച്ചുകൊണ്ട് ബോധ്ലയർ എഴുതിയ രണ്ടു നല്ല സഹോദരികൾ എന്ന കവിത ഇടപ്പള്ളിയുടെ ദർശനം കൂടുതൽ അഗാധതയിൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും. കാരണം ഇതേ മട്ടിൽ ക്രൂരവും മധുരവുമായ ഒരു മനോഭാവമാണ് പ്രേമത്തിന്റെയും മരണത്തിന്റെയും നേരെ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മരണവും പ്രേമവും ഇടപ്പള്ളിക്ക് രണ്ടു നല്ല സഹോദരികളായിരുന്നു. മരണത്തോട് ബന്ധപ്പെടുമ്പോൾ പ്രേമത്തിന് കൂടുതൽ സൗന്ദര്യം കിട്ടുന്നു എന്നുപോലും ഇടപ്പള്ളി വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസമായിരിക്കണം മമ പ്രണയലതിക തഴയ്ക്കുവാൻ മരണശാഖയിൽ തന്നെ പടരണം എന്ന വരികൾ എഴുതുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ലോകത്തിലെ സുന്ദര സങ്കല്പങ്ങളെ മരണത്തിൽ നിന്നും മാറ്റി നിർത്തി ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മരണവും സൗന്ദര്യവും പരസ്പരം ബന്ധപ്പെട്ട സങ്കല്പങ്ങളാകയാൽ മരണത്തെ പ്രാപിക്കാനുള്ള ഇടപ്പള്ളിയുടെ ആഗ്രഹത്തിൽ സൗന്ദര്യത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം തന്നെയാണ് അന്തർഭവിച്ചിരുന്നത്. ജീവിതത്തിന്റെ വ്യർത്ഥത മരണത്തെ സ്നേഹിക്കുവാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു. നിരാശ എന്ന കവിതയിലൂടെ ഈ യാഥാർത്ഥ്യം ഭംഗിയായി കവി ധ്വനിപ്പിക്കുന്നുണ്ട്. താൻ പിന്നിട്ടത് ഒരു മണൽക്കാടും മുന്നിൽ വിദൂരതയിൽ കാണുന്നത് ഭാവിയുടെ ദുരൂഹത സൂചിപ്പിക്കുന്ന മഹാവനവുമാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ദൂരെ കാണുന്ന മഹാവനത്തിലേക്ക് ജീവിതമെന്ന ദുഃഖ കാരണവും പേറിക്കൊണ്ടുള്ള വ്യർത്ഥമായ ഈ യാത്ര എത്ര അർത്ഥശൂന്യമാണെന്ന് ചിന്തിച്ചപ്പോൾ മരണത്തിന് ഈ ദുഃഖ കാരണം വിറ്റ് സ്വതന്ത്രനാക്കുകയാണ് നല്ലതെന്ന് ഈ കാൽപ്പനികവാദിയായ അന്യന് തോന്നിയിരിക്കണം. വിൽക്കാതിരിപ്പത് മെങ്ങനെ മൃത്യുവിൻ വിൽക്കാശിനായിട്ടൻ ജീവഭാരം. ഈ ആശയം ശിശിര കുളിരുപോലെ ഇടപ്പള്ളിയെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയം തുടിച്ചു. സ്വയം മറന്ന് ഇടപ്പള്ളി വീണ്ടും പാടി. മൃത്യു നീ നാമം സ്മരിക്കുമ്പോൾ എന്താണ് ചിത്തമേറ്റം തുടിച്ചിടുന്നു? ആതങ്ക സിന്ധുവിൽ ആണ്ടു പോമി എന്നെ കാലമ്പം നീയല്ലാതെ ആരു വേറെ? ദുഃഖത്തിന്റെ കറുത്ത കനികൾ തിന്നു കഴിയുന്ന മനുഷ്യൻ മരണത്തിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് മരണമെന്ന കവിതയിൽ ഇടപ്പള്ളി ചോദിക്കുന്നുണ്ട്. മരണത്തിന്റെ സൗന്ദര്യം കവിയായ ഇടപ്പള്ളിയെ ലഹരി പിടിപ്പിച്ചു. ഈ ഉത്മാദ ലഹരിയിലാണ് മരണത്തിന്റെ ദിനത്തിന്റെ മണിമുഴക്കം അദ്ദേഹം കേട്ടത്. മണിമുഴക്കം, മരണദിനത്തിന്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പട്ടടയുടെ തീപ്പൊരികൾ സ്വപ്നം കണ്ടിരുന്ന ഇടപ്പള്ളി ആർക്കു വേണ്ടിയാണ് മണിമുഴങ്ങുന്നതെന്ന് അന്വേഷിച്ചില്ല. അത് തനിക്ക് വേണ്ടി തന്നെയാണ് മുഴങ്ങുന്നതെന്ന് ഒരു കവിയുടെ ആത്മാർത്ഥതയോടെ അദ്ദേഹം വിശ്വസിച്ചു. വരുന്നു ഞാൻ എന്ന വ്യക്തവും സ്വതന്ത്രവുമായ ആത്മസമർപ്പണ വാക്യം അതാണ് സൂചിപ്പിക്കുന്നത്. വരുന്നു ഞാൻ എന്ന പേരിൽ അദ്ദേഹം വീണ്ടും ഒരു കവിത എഴുതി. ജീവിതത്തെ ഗ്രന്ഥപാരായണമായി സങ്കല്പിക്കുന്ന ഇടപ്പള്ളി എന്ന മൃത്യുബോധത്തിന്റെ കവി ജീവിതം എന്ന ഗ്രന്ഥത്തിന്റെ അവസാനം വരെ വായിക്കുവാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് വായന നിർത്താനുള്ള ഈ വ്യഗ്രതയിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഇച്ഛ തന്നെയാണ് ഈ കവി പ്രകടിപ്പിക്കുന്നത്. ആ കവിതയുടെ അവസാനത്തെ വരികളിൽ ഈ ആശയം അദ്ദേഹം ശക്തിയായി ധ്വനിപ്പിക്കുന്നു. നോക്കുക. ഓമനെ, വരുന്നു ഞാൻ, വായന നിർത്തട്ടെ, ഈ മണിദീപാങ്കുരം ഞാൻ തന്നെ കെടുത്തട്ടെ. ജീവിതമെന്ന അന്യദേശത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഈ വെമ്പൽ സൃഷ്ടിശക്തിയെ വേദനിപ്പിക്കുകയും ഉന്മാദം കൊള്ളിക്കുകയും ചെയ്തപ്പോൾ മരണത്തെ നേരിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇടപ്പള്ളി ചെയ്തത്. മരണമേ മമ സ്വാഗതം, ഭൂവിന്മേ മരണമെന്നാശിപ്പതില്ല ഞാൻ, ധരണിയുമാരുൾ കുണ്ടിൽ നിന്നെന്നേക്കും ശരണമേകുക ശാശ്വതാനന്ദമേ. സൃഷ്ടിയിലൂടെ നിരന്തരമായി താൻ അന്വേഷിച്ച ശാശ്വതാനന്ദം 1936 July 4 ആത്മഹത്യയിലൂടെ അദ്ദേഹം നേടിയെടുത്തു. ഒരു കാൽപ്പനിക കവി ആത്മനിന്ദയിലൂടെ ക്രൂരമായി സംതൃപ്തി അനുഭവിക്കുകയും തീവ്രമായ ജീവിത വിഷാദത്തിന് അടിമയായി തീരുകയും ചെയ്താൽ അയാൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതിന് തെളിവാണ് ഇടപ്പള്ളിയുടെ ആത്മഹത്യ. ആഴമേറിയ വിഷാദാത്മകതയും ആത്മനിന്ദയും മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് സ്റ്റെങ്കൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വയം നിന്ദിക്കുന്നതിൽ സൗന്ദര്യം കണ്ടെത്തുകയും ദുഃഖിതനായിരിക്കുന്നതിൽ നിർവൃതി അനുഭവിക്കുകയും ചെയ്ത ഇടപ്പള്ളിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മനഃശാസ്ത്രപരമായ ഒരു പഠനം രോഗബാധിതമായ ഒരു മനസ്സിനെ കുറിച്ചുള്ള വിശകലനമായി തീരാവുന്നതാണ്. പക്ഷേ അത്തരമൊരു അന്വേഷണം ഇടപ്പള്ളിയുടെ ആത്മഹത്യയ്ക്കുള്ള തത്വചിന്താപരമായ പരിവേഷം പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞേക്കാനിടയുണ്ട്. സൃഷ്ടിയിലൂടെ താൻ പ്രകാശിപ്പിച്ചു കാണിച്ച സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിലും നിലനിർത്തിയ ഇടപ്പള്ളി ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന തത്വചിന്താപരമായ ചോദ്യം തന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതിനു കിട്ടിയ ഉത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യ. ഒരു കാൽപ്പനിക കവിയെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളായിരിക്കും അയാളുടെ വഴികാട്ടി. സ്വന്തം അനുഭവങ്ങൾ മാത്രമായിരിക്കും അയാൾക്ക് സത്യം. സൃഷ്ടിയിലൂടെ സ്വന്തം ആത്മാവിനെ പീഡിപ്പിച്ച് രസിച്ച ഇടപ്പള്ളിക്ക് വികാരങ്ങളും സ്വ അനുഭവങ്ങളും മാത്രമല്ല വാക്കുകളും മാർഗദർശനം നൽകി. സൃഷ്ടിയുടെ നിമിഷങ്ങളിൽ താളലയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടൊഴുകുന്ന വാക്കുകൾ അദ്ദേഹത്തിന് മാധ്യമമല്ല, വഴികാട്ടികളായിരുന്നു. വാക്കുകൾ അദ്ദേഹത്തെ ഉറക്കെ കരയാൻ പ്രേരിപ്പിച്ചു, സകലതും പരിത്യജിക്കാൻ പ്രേരിപ്പിച്ചു, ആത്മനിന്ദയ്ക്ക് പ്രേരിപ്പിച്ചു, സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. സൃഷ്ടിയിലൂടെ സ്വയം പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിലും നിലനിർത്തി എങ്ങനെ സ്വന്തം ജീവിതത്തെ മികച്ചൊരു ട്രാജഡിയാക്കി മാറ്റാമെന്നും വാക്കുകൾ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ചുരുക്കത്തിൽ, ഈ വ്യർത്ഥമായ ജീവിതത്തിന് വിരാമമിടണമെന്ന അഗ്നിചിന്ത അദ്ദേഹത്തിന്റെ കലയെയും ജീവിതത്തെയും ഒരേപോലെ സ്വാധീനിക്കുകയാണ് ചെയ്തത്. തന്റെ ജീവിതം ആരോ തകർത്തു കളഞ്ഞിരിക്കുകയാണെന്നും അതുകൊണ്ട് ഈ ഭഗ്നജീവിതം മരണം കൊണ്ട് മാത്രമേ ഭദ്രമാവുകയുള്ളൂ എന്നും ഇടപ്പള്ളി വിശ്വസിച്ചു. ആത്മഹത്യയിലൂടെ സർവവും ഭദ്രമാകുമെന്ന വിശ്വാസം സുധ എന്ന ചെറുകഥയിലെ നായികയുടെ ആത്മഹത്യയിലൂടെ ഇടപ്പള്ളി ഭംഗിയായി ന്യായീകരിക്കുന്നുണ്ട്. നോക്കുക, അവൾ തന്റെ സാരി അഴിച്ച് ഒരു കുരുക്കുണ്ടാക്കി അവിടേക്കിടുന്ന ഒരു കരിങ്കലിൽ ഇട്ടുമുറുക്കി. സാരിയുടെ മറ്റേ തുമ്പ് അവളുടെ അരയിൽ ദൃഢമായി ബന്ധിച്ചു. ഒരുവിധം പ്രയാസപ്പെട്ട് ആ കല്ലുരുട്ടി വെള്ളത്തിലാക്കി. അതാ ഒരു കുതി. സർവവും ഭദ്രം. ഈ വർണ്ണനയിൽ ഒരു കാൽപ്പനിക കവിതയുടെ തരളഭാവമല്ല, സ്വയം നശിപ്പിക്കാൻ രഹസ്യമായി കുതിക്കുന്ന ഒരാളുടെ ക്രൂരമായ നിസ്സംഗതയാണ് നിഴലിക്കുന്നത്. കാൽപ്പനിക ശൈലിയുടെ സ്പർശനമില്ലാതെ പത്രവാർത്തയുടെ ശൈലിയിൽ രചിച്ച ഈ വർണ്ണനയിൽ സകലതും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിന്റെ വ്യഗ്രതയാണ് അന്തർഭവിച്ചിരിക്കുന്നതെന്ന് പാഠവുമുള്ള മിഴികൾക്ക് കാണാം. സ്വയം നശിപ്പിച്ചതിന്റെ പീഡിപ്പിക്കുന്ന സംതൃപ്തി കഥാപാത്രവുമായി പങ്കിട്ടനുഭവിച്ച ഇടപ്പള്ളി ഭാവനയിലെ തന്റെ അഭയസംഗീതം രചനയിലൂടെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്താപരമായ പ്രശ്നം ആത്മഹത്യയാണെന്ന് പ്രഖ്യാപിച്ചു കാമു. എല്ലാം മികച്ച കലാസൃഷ്ടിയും എന്ന പോലെ ആത്മഹത്യയും ഹൃദയത്തിന്റെ നിശബ്ദതയിൽ നിന്ന് ജനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആത്മഹത്യയെ തന്റെ സകല കലാസൃഷ്ടികൾക്കും ഉപരിയായി സ്നേഹിച്ച ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തത്വചിന്താപരമായ ഒരു പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. പലരും കരുതുന്നത് പോലെ പ്രേമ നൈരാശ്യം കൊണ്ടല്ല ഇടപ്പള്ളി സ്വയം നശിപ്പിച്ചത്. അവൾ അഭംഗില ദൂരെയാണെങ്കിലും അരികിലുണ്ട് എനിക്കെപ്പോഴും കൂട്ടിനായി. കഠിനകാലം കഥനമൊരൽപ്പം കവിളിണയിൽ കലർത്താതിരിക്കണേ എന്നു മാത്രം പാടുന്ന ഇടപ്പള്ളി പ്രണയവഞ്ചനയെക്കുറിച്ച് ഒരിക്കൽ പോലും സൂചിപ്പിക്കുന്നില്ല. സൃഷ്ടിയുടെ വേളയിൽ സ്വന്തം ഹൃദയത്തിന്റെ ചോര പ്രവഹിപ്പിക്കാൻ ശ്രമിച്ച ഇടപ്പള്ളിയുടെ വരികളിൽ അത്തരമൊരു വാക്കുപോലും കാണുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മരണത്തോട് സ്വാഭാവികമായ ആഭിമുഖ്യമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ആത്മഹത്യക്ക് പ്രേമഭംഗം ചെറിയൊരു നിമിത്തമായി തീർന്നിരിക്കാം. പക്ഷേ അങ്ങനെയൊന്നുണ്ടായില്ലെങ്കിൽ തന്നെയും ഇടപ്പള്ളി എന്ന കാൽപ്പനികവാദിയായ അന്യൻ സ്വയം നശിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ഇടപ്പള്ളിയുടെ ആത്മഹത്യക്ക് സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യവും ഇല്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. സ്വന്തം ഇച്ഛയുടെ അനുശാസനമല്ലാതെ മറ്റൊന്നും അതിലില്ലായിരുന്നു. ഡോസ്റ്റോയെവ്സ്കിയുടെ ഭൂതാവിഷ്ഠർ എന്ന നോവലിലെ കിർലോവിനെ പോലെ തന്റെ ഇച്ഛയുടെ പ്രധാന ഘടകം ആത്മഹത്യയാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ഈ ജീവിതത്തിലുള്ള വിശ്വാസമില്ലായ്മ കവിതയിലൂടെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുവാൻ പ്രയാസമാണെന്നും ആത്മഹത്യയിലൂടെ മാത്രമേ അത് പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ സാധ്യമാകൂ എന്നുള്ള അബോധ തലങ്ങളുടെ പ്രേരണയായിരിക്കണം ആത്മഹത്യയെ അദ്ദേഹത്തിന്റെ ഇച്ഛയുടെ പ്രധാന ഘടകമാക്കി മാറ്റിയത്. സ്വന്തം കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിച്ച ഈ ഇച്ഛയാണ് ഇടപ്പള്ളിയുടെ കവിതയ്ക്ക് പീഡിപ്പിക്കുന്ന സൗന്ദര്യം നൽകിയത്. ജീവിതത്തെ ഒരന്യരാജ്യമായി ദുഃഖ കാരണമായി ഭൂമിയുടെ തിന്മയായി മാത്രം കണ്ടിരുന്ന ഇടപ്പള്ളി സ്വന്തം പീഡാനുഭവങ്ങളിൽ നിന്നും സൗന്ദര്യം സൃഷ്ടിച്ചു. അതാണ് ഇടപ്പള്ളി കവിത.
പേജ് നമ്പർ 57. സ്ത്രീയില്ലാത്ത മാതൃഭൂമി, കൽപ്പറ്റ നാരായണൻ. അത്രമേൽ അദൃശ്യമായതിനാലാണ് സ്ത്രീ ഇത്രമേൽ ദൃശ്യയാവാൻ വെമ്പുന്നത്. ഭയമാണ് സ്വർണാഭരണങ്ങൾ അണിഞ്ഞത്, ഭയമാണ് പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് വളകളിട്ട് പാദസരങ്ങൾ അണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ പൂശി വന്നു നിൽക്കുന്നത്. മുള്ളുള്ള മരം പോലെ ഭീരു, ചമഞ്ഞ സ്ത്രീയെ പോലെ ഭീരു എന്ന ഭാഷോകവിത കേരളം കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ആർക്കും മനസ്സിലൂറും. ഉണ്മയിലുള്ള അവിശ്വാസമാണ് ഈ തള്ളിക്കയറുന്ന പ്രത്യക്ഷ ഭംഗി. നിങ്ങൾ കേൾക്കാറില്ലേ, വീട്ടുപടിക്കൽ നിന്ന് പിരിവുകാരോ കച്ചവടക്കാരോ ആരുമില്ലേ എന്ന് വിളിച്ചു നോക്കുമ്പോൾ അകത്തുനിന്നും സ്ത്രീകൾ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത്. പകുതിയിലധികം സ്ത്രീകളുള്ള ഒരു നാട്ടിലിരുന്ന് മാതൃഭൂമി എ നേഷൻ വിത്തൌട്ട് വുമൻ എന്ന പേരിൽ മനീഷ് ജാ സിനിമയെടുത്തിട്ടുണ്ട്. അലങ്കൃതങ്ങളായ സ്ത്രീ ശരീരങ്ങൾ ഇവിടെ പുരുഷനുണ്ട് എന്നല്ലാതെ ഇവിടെ സ്ത്രീയുണ്ട് എന്നല്ലല്ലോ വിളിച്ചു പറയുന്നത്. ജോയിസ് കരോൾ ഓട്സിനോട് സ്ത്രീയായതുകൊണ്ടുള്ള മെച്ചങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുരുഷ വിമർശകരുടെ മുൻഗണനാ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങൾ സ്ത്രീകൾക്കുള്ളതല്ലാത്തതിനാൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവിനെ കുറിച്ചാണ് പറയുന്നത്. മുൻഗണനാ പട്ടികകൾ പരിശോധിച്ചാൽ സ്ത്രീയില്ലാത്ത മാതൃഭൂമി എന്ന പ്രയോഗത്തിന്റെ ചമത്കാരം മനസ്സിലാകും. മുറിയൽ റുക്കേസ് എന്ന അമേരിക്കൻ എഴുത്തുകാരി സ്ത്രീയെ കാണാഞ്ഞതാണ് പുരുഷൻ ചെയ്ത മഹാപാപം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈഡിപ്സ് റെക്സ് എന്ന കവിതയിൽ അന്ധനായി തെരുവിൽ അലയുമ്പോൾ ഈഡിപ്പസ് രാജാവ് സ്പിക്സിന്റെ മുന്നിലെത്തിപ്പെടുന്നു. താനെന്ന് നൽകിയത് ശരിയായ ഉത്തരമായിരുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് തനിക്ക് ഈ ദുർഗതി വന്നു എന്ന് ചോദിക്കുന്നു രാജാവ്. പേജ് നമ്പർ 58. അല്ല, തെറ്റായ ഉത്തരമായിരുന്നു അങ്ങ് നൽകിയതെന്ന് സ്പിങ്ക്സ് മറുപടി പറയുന്നു. രാവിലെ 4 കാലിലും ഉച്ചയ്ക്ക് 2 കാലിലും വൈകുന്നേരം 3 കാലിലും സഞ്ചരിക്കുന്നത് മനുഷ്യനാണെന്ന് താങ്കൾ പറഞ്ഞത്. ലോകത്തിലെ പാതിയിലേറെ വരുന്ന സ്ത്രീകൾ താങ്കൾ കണ്ടില്ലേ? പാതി ലോകം രാജാവ് കണ്ടില്ല. മേൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ കൂടി അതിലുൾപ്പെടുകയില്ലേ? അതിലെന്തായിരുന്നു ഇത്ര തെറ്റ് എന്നായി രാജാവ്. ഇത്രയും അനുഭവിച്ചിട്ടും ഇതാണ് താങ്കളുടെ മനോഭാവം. അവഗണിക്കപ്പെട്ട സ്ത്രീയുടെ ശാപവും അതിൻ്റെ ഫലവുമാണ് അങ്ങനുഭവിക്കുന്നത്. സ്പിങ്സ് രാജാവിനോട് പറഞ്ഞു, രാജ്യം പൂർണ്ണ നാശത്തിലേക്ക് നീങ്ങുന്നതുവരെ സ്വന്തം അമ്മയാണ് ഇണയായി അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. സ്ത്രീയുടെ ഉണ്മ ശരീരത്തിൻ്റെ മാത്രം ഉണ്മയായിരുന്നു ആ രാജാവിൻ്റെ കണ്ണിൽ. ആ കണ്ണായിരുന്നില്ലേ രാജാവ് കുത്തിപ്പൊട്ടിച്ചതുപോലും. ലിംഗത്തിൻ്റെ കുറവുള്ള പുരുഷനായി സ്ത്രീയെ കണ്ട ഫ്രോയിഡും ഈഡിപ്പസ് തന്നെയായിരുന്നു. എല്ലാ പുരുഷന്മാരും ഈഡിപ്പസിൻ്റെ പാപഭാരം വഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഉദ്ദേശിച്ചതിലേറെ നേരെയായിരുന്നു. കേരളീയരും അത്തരമൊരു ശാപഫലം അനുഭവിക്കുന്നു എന്ന് ബാലാമണി അമ്മയുടെ മഴുവിൻ്റെ കഥ. ഓരോ മലയാളി പുരുഷനിലും പരശുരാമൻ വസിക്കുന്നു എന്ന്. കൂടുതൽ കുടില ബുദ്ധിയായ ഒരിഡിപ്പസാണ് പരശുരാമനെന്നും. അദൃശ്യയായി മൂകയായി ഇല്ലാത്തതുപോലെ ജീവിച്ചു പോകുന്നവളായിരുന്നു ജമദഗ്നി മഹർഷിയുടെ പ്രിയപത്നി. കുലീനയായ ഏത് സ്ത്രീയെയും പോലെ ഒരിക്കൽ മധുമാസത്തിൽ കുയിൽ കൂകുന്ന കാന്താരത്തിൽ മലർ പൂത്തഴു മാറ്റിവെക്കത്ത് നിന്നെന്നമ്മ കുളിർക്കെ നോക്കിക്കൊണ്ടാൾ പ്രേമലോലരായി നീന്തിക്കളിക്കും ഗന്ധർവതൻ ജീവിതോത്സവത്തിന്. ഉള്ളിലെ സ്ത്രീ കെട്ടുപൊട്ടിക്കാനെന്ന് കരുതിയു സോറി ഐ റിപ്പീറ്റ് ഉള്ളിലെ സ്ത്രീ കെട്ടുപൊട്ടിക്കാനൊന്ന് കുതറിയോ? നെടുവീർപ്പിട്ടളുന്നു കൈവരാത്തവയ്ക്കായി പിടിയും കരളുമായി പിന്നെയാ ശ്രമം പൂക്കാൾ കോൾമയിരണിഞ്ഞ ആ ശരീരത്തിൽ നിന്നു ക്രാന്തദർശിയായ ജമദഗ്നി മഹർഷി അവൾ ചെയ്ത തെറ്റ് കണ്ടെത്തുന്നു. പേജ് നമ്പർ 59. മനസ്സാൽ ചെയ്യപ്പെട്ട പാപമേ ഗുരുതരം. ഇന്ന് വെന്തുകൊണ്ട് കുലത്തിൻ്റെ വിശുദ്ധിക്കായി ഈ പാപിയെ കൊല്ലുകെന്ന മഹർഷി മക്കളോട് കൽപ്പിക്കുന്നു. അവരിൽ പരശുരാമൻ മാത്രം അതിന് സന്നദ്ധനാവുന്നു. മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ മഴുവാലറ്റു വീഴുന്നു. പ്രീതനായ പിതാവ് ആവശ്യമുള്ള വരം ചോദിച്ചപ്പോൾ ഒരിക്കൽ കൂടി മാതൃഹത്യ ചെയ്യുകയാണ് പരശുരാമൻ. മുൻമട്ടിൽ പവിത്രയായി പാപിനിയായിട്ടല്ല നമ്മെ സന്മതേ ഭവൽ സ്മൃതിയിൽ ജീവിക്കാവൂ. അതൃപ്തയായി കൈവരാത്തവക്കായി എന്നും പിടയുന്നവളായി തൻ്റെ സത്യം ഈ ഭർത്താവിൻ്റെ സ്മരണയിൽ. കഴിയുവാനുള്ള സ്വാതന്ത്ര്യവും അവൾക്ക് നിഷേധിക്കുന്നു. മൂർത്തമാം വിനയം പോലൊരുന്നോരുടൽ ആയവൾ മരണശേഷവും അയാളുടെ സ്മൃതിയിൽ തുടരുന്നു. അയാളുടെ ഏകാന്തത്തിലൊരു അപരാധബോധമാകാൻ പോലും തനിക്ക് സാധിച്ചില്ല. യഥാർത്ഥത്തിലുള്ള തന്നെ മരണം പോലും അനാവരണം ചെയ്തില്ല. തന്നെ കൊന്നതിൻ്റെ വടു പോലും തന്നിൽ ശേഷിച്ചില്ല. ഭർത്തൃ മനസ്സിൽ അവൾ കുലീനയായി തുടർന്നും വർത്തിച്ചു. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് വളർന്ന ആ മാതൃഹന്താവ് ഒടുവിൽ പാപബോധം കുമിഞ്ഞുകൂടി തനിക്ക് തരണം ചെയ്യാനാവാത്തത്രയായപ്പോൾ അമ്മയെ അറുത്തിട്ട പരശു വലിച്ചെറിഞ്ഞു. അത് ചെന്നു വീണടത്തോളം വളർന്ന ഭൂപ്രദേശമാണത്. മഴമുനയാൽ കരൾ തോറും മുദ്രതരൻ നാട്ടാർ എന്ന് ബാലാമണി അമ്മ പറയുന്നു. മുറിവേറ്റവർ എന്നല്ല, മുദ്രിതരായവർ എന്ന് കേവലം ഒരൈതിഹ്യമല്ല പരശുരാമകഥ. ഓരോരുത്തരിലും വടുവായി തുടരുന്നൊരു സത്യമാണത് മലയാളിയുടെ തന്മ. സമൂഹം സ്ത്രീയെ എങ്ങനെ നിത്യവും തടയുന്നു, ഇല്ലാതാക്കുന്നു. അതിലെ ഹിംസയുടെ അനാദന്ധ്യമായ കഥ. ചിരഞ്ജീവിയാണ് പരശുരാമൻ എന്ന സങ്കല്പത്തിന്റെ പൊരുൾ പരതുകയായിരുന്നു സ്വന്തം സ്ത്രീസത്വം ഉപയോഗിച്ച് ബാലാമണിയമ്മ. അച്ഛ, നിറികെട്ടവനെ ഞാൻ നിന്നിലൂടെ. ഡാഡി, ഡാഡി യുവർ ബാസ്റ്റേർഡ്, ഐ എം ത്രൂ സിൽവിയ പ്ലാത്ത്. ഇന്ന് നാം തുടരുന്ന ജീവിതത്തിന്റെ പൊരുൾ. ചരിത്രം സ്ഥൂലമായ വസ്തുതകളുടെ വിവരണം. അതിലെവിടെ പരശുരാമൻ? മിത്തോളജി ഭാവനയോട് വായിച്ചാൽ അതിലതാ നമ്മളിലൊക്കെ കൈകാലുകളുള്ള പരശുരാമൻ. നമ്മൾ കരൾ തോറും മുദ്രിതരായ പരശുരാമന്മാർ. പേജ് നമ്പർ 60. മാധവിക്കുട്ടിയുടെ ഏത് കഥയോളവും കമലദാസിന്റെ ഏത് കവിതയോളവും തീവ്രവും അവയേക്കാൾ അകക്കടുപ്പും കൂടുതലുമുള്ളതാണ് പ്രത്യക്ഷത്തിൽ പരമശാന്തയായി മൂർത്തമാം വിനയം പോലിരുന്ന ഒരുടൽ ആയി മലയാള മനസ്സിൽ ഒളിച്ചുവസിച്ച ബാലാമണിയമ്മയുടെ ഈ കാവ്യം. മൂർത്തമായ വിനയമായിരുന്നവൾ എന്നല്ല, അതുപോലിരുന്നവൾ എന്നാണ് ബാലാമണിയമ്മ ജമദഗ്നി പത്നിയെ സൂക്ഷ്മമായി ആവിഷ്കരിച്ചത്. എന്നും കൈവരാത്തവയ്ക്കായി പിടയും കരൾ എന്നും. മാധവിക്കുട്ടിയുടെ പ്രശസ്ത കഥകളായ കോലാട്, നെയ്പ്പായസം, മീനാക്ഷിയെ തേടി എന്നീ കഥകളേക്കാൾ കുറവല്ല ബാലാമണിയമ്മയുടെ വേലക്കാരി ഉണ്ടാക്കുന്ന സ്വസ്ഥത. കുരങ്ങനെ പറ്റി മാൻപേടയുടെ പരിഭ്രമം അമ്മയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന മാധവിക്കുട്ടിയുടെ വാക്യത്തെ പല അർത്ഥത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പരിണാമ ശൃംഖലയിൽ മാനിനും ശേഷമാണല്ലോ കുരങ്ങ്. കൂടുതൽ സങ്കീർണതയും കെൽപ്പും കുരങ്ങിനാണല്ലോ. ആ വാക്യത്തിൽ ആത്മനിന്ദയോ അഭിമാനമോ എന്ന രസവും ഞാൻ രസിച്ചിട്ടുണ്ട്. സ്ഥായിയായ അദൃശ്യതയോട് സദാ പോരാടി ദൃശ്യയാവാൻ സർവാഭരണങ്ങൾ അണിഞ്ഞ്, പട്ടുവസ്ത്രങ്ങൾ ധരിച്ച്, വളകൾ അണിഞ്ഞ്, മനസ്സിൽ ചോരപ്പാടുകൾ വീഴ്ത്തുന്നത്ര തീവ്രമായ കാവ്യബിംബങ്ങളുള്ള രചനകൾ എഴുതി അലോസരപ്പെടുത്തുന്ന ജന്മങ്ങൾ താൻ ജീവിച്ചിരുന്നതായി ആത്മകഥകൾ എഴുതി യാഥാസ്ഥിതിക മനസ്സിനെ ബേജാറാക്കുന്ന തീരുമാനങ്ങളെടുത്ത് അരക്ഷിതയാവാൻ എന്നും ധീരത കാട്ടിയ കമലയെ പറ്റത് മഴവിന്റെ കഥയും. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ എന്ന വാക്യം ആന്തരിക ചൈതന്യമായ നിരവധി കവിതകളും എഴുതിയ ബാലാമണിയമ്മ തന്നെയെന്നും അവരുടെ കണ്ണിലൊരു പരിഭ്രമവും സൃഷ്ടിക്കാൻ കമലയ്ക്കായിട്ടുണ്ടാവില്ലെന്നും ഞാൻ കരുതുന്നു. പേജ് നമ്പർ 61. എന്നും കൈവരാത്തവയ്ക്കായി പിടയും കരൾ എന്നവർ സംക്ഷേപിച്ച സ്ത്രീസ്വത്വം കമലയിലൂടെ സ്വാഭാവികമായി തുടരുകയായിരുന്നു. കമല മാരകമായി ജീവിച്ചുവെന്ന് തറപ്പിച്ചു പറയാനാവാത്തതുപോലെ ബാലാമണിയമ്മ നിശബ്ദമായി ജീവിച്ചുവെന്നും പറയാനാവില്ല. മൂർത്തമാം വിനയം പോലിരുന്നവരുടലിലെ ആ പോലെ കാണാൻ നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ അതുപോലുള്ള അനവധി സൂക്ഷ്മതകളും. പക്ഷേ ബാലാമണിയമ്മയുടെ കാവ്യങ്ങൾ പരശുരാമൻ നിശബ്ദമാക്കി, കുലീനമാക്കി എന്ന് കാണാതിരുന്നുകൂടെ. നീ തപ്പുകൊട്ടിയൊപ്പം നടക്കിടവട്ടെ എന്നു പറഞ്ഞ് കവിയെ അവർ ലഘുവാക്കി മൃദുവാക്കി. ആശാനും വൈലോപ്പിള്ളിക്കും ഇടശേരിക്കും അക്കിത്തത്തിനുമൊപ്പം പരിഗണനയർഹിക്കുന്നുണ്ട് ബാലാമണിയമ്മ. പക്ഷേ ജമദഗ്നി മഹർഷിയിൽ നിന്ന് പരശുരാമൻ നേടിയ ആ വരത്തിന്റെ പ്രഭാവത്തിലാവാം മാതൃത്വത്തിന്റെ ആ കളങ്ക പുഷ്പങ്ങൾ മാത്രം വിരിയിച്ച് മുള്ളില്ലാത്ത ഒരു പനിനീർ ചെടിയാക്കി അവരെ മലയാളി ലളിതമാക്കി ലഘുവും. കാവ്യ ചർച്ചകളിൽ ബാലാമണിയമ്മ അദൃശ്യയായി. ആരോ കൈ ചൂണ്ടിയടത്തേക്ക് ഒരുമിച്ചു നീങ്ങി തോണി മുക്കുന്ന പ്രവണതയുള്ള മലയാളി വിശ്വദർശനങ്ങളെക്കാൾ സങ്കീർണമായ ദാർശനികമായ അപൂർവമായ മഴവിന്റെ കഥയും വിഭീഷണനും വിശ്വാമിത്രനും ഒന്നും കണ്ടതേയില്ല. ബാലാമണിയമ്മ പക്ഷേ ഈ ദരിദ്ര കേരളത്തെ സുവ്യക്തമായി കണ്ടിരുന്നു. നീലവാനിനു കീഴെ പച്ച നാക്കില വെച്ച പോലെയുള്ള ഈ നാടിന്റെ ബാഹ്യമൂടി മാത്രമല്ല തീരാതൃഷ്ണയും വിളമ്പുന്നവരെയും കാത്ത് ഇലയിട്ടിരിക്കുകയല്ലേ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എന്നെന്നും നാം. എൻ്റെ പ്രിയപ്പെട്ട പുസ്തകമായ ബാലാമണി അമ്മയുടെ കവിതകൾ എടുത്തു കാട്ടുമ്പോൾ മുന്തിയതാണെൻ്റെ രുചിയെന്ന് അഹങ്കരിക്കുക മാത്രമല്ല, മലയാളികൾക്കെല്ലാം വേണ്ടി ഒരു പ്രായശ്ചിത്തം ചെയ്യുകയാണ് ഞാൻ. തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടി നീക്കി രണ്ടോമനക്കൈകൾ എന്ന വരി മറ്റർത്ഥങ്ങളിലും വാസ്തവമാക്കണ്ടേ? ഉറവിടം മാറി മാറി വളരുന്ന ഒരു ഊർജസ്വലതയല്ലേ കവിത? താങ്ക് യു.
എഴുത്തും അധികാരവും, പി കെ രാജശേഖരൻ. എഴുത്തിൻ്റെ ചരിത്രത്തിൽ ഹ്രസ്വമായ കാലയളവാണ് ഒരു നൂറ്റാണ്ട്. മലയാള നോവലിൻ്റെ ചരിത്രത്തിലാവട്ടെ അതീവ വിസ്തൃതമാണ് ഈ ഹ്രസ്വതയുടെ മാനങ്ങൾ. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങളിൽ മലയാളത്തിൽ ആവിർഭവിച്ച ഈ സാഹിത്യരൂപം അതിൻ്റെ വലിയ കുതിപ്പുകളും സ്വയം വെളിപ്പെടുത്തലുകളും ഏറ്റവും ശക്തമായി നിർവഹിക്കുകയായിരുന്നു. കഴിഞ്ഞ 100 വർഷങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ 110 വർഷത്തെ ചരിത്രമുണ്ട് മലയാള നോവലിന്. സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പരിണാമങ്ങളിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്ത അനുഭവ സത്തകൾ ഭാഷയുടെയും ആഖ്യാനത്തിൻ്റെയും മണ്ഡലത്തിൽ മാറ്റിയെഴുതുകയും ചരിത്രവൽക്കരിക്കുകയും ചെയ്യുന്നതിൽ മറ്റേത് സാഹിത്യ രൂപത്തേക്കാളും വലിയ വിജയമാണ് നോവൽ കൈവരിച്ചത്. കഴിഞ്ഞ ശതകങ്ങളിൽ മലയാളി കടന്നുപോവുകയും ആർജിക്കുകയും ചെയ്ത എല്ലാ സാംസ്കാരിക വിശേഷങ്ങളും സാമൂഹികാനുഭവങ്ങളും മാറിമറിഞ്ഞ കാലത്തെയാണ് ആവിർഭാവത്തിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ നോവൽ അഭിമുഖീകരിച്ചത്. തനതു പാരമ്പര്യങ്ങളോടൊപ്പം ആധുനികതയുടെ വരവ് കേരളീയ സമൂഹത്തിൽ ചെലുത്തിയ നിർണായകമായ സ്വാധീനവും ഈ സാഹിത്യരൂപത്തിൻ്റെ വികാസത്തിൽ പങ്കുവഹിച്ചു. കോളനി വാഴ്ചയും അതിൻ്റെ വ്യവഹാരങ്ങളും ജാത്യധിഷ്ഠിത സാമൂഹിക ഘടനയും സ്വാതന്ത്ര്യസമരവും ജന്മിത്തവും ജാത്യാധിഷ്ഠിത വരേണ്യ വ്യവസ്ഥയ്ക്കെതിരെ നടന്ന മുന്നേറ്റങ്ങളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും പിന്നീടുണ്ടായ ജനാധിപത്യവൽക്കരണവും സ്വാതന്ത്ര്യാനന്തര ലോകവും ആഗോളമായ സാംസ്കാരിക പരിസരങ്ങളോടുള്ള പരിചയവുമെല്ലാം നോവലിൻ്റെ പര്യന്തമുള്ള വളർച്ചയെ സ്വാധീനിച്ചു. അച്ചടിയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും നൽകിയ പുതിയ സാധ്യതകൾ മുതലാക്കിയാണ് നോവൽ എന്ന പുതിയ ആഖ്യാന രൂപം കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമായത്. എന്നാൽ നോവൽ രചനയും മുദ്രണവും വിതരണവും വായനയും അനുസ്യൂതമായി നടന്ന പ്രക്രിയയായിരുന്നില്ല. സമൂഹത്തിൻ്റെ ഭിന്നശ്രേണികളിൽ പെടുന്ന ജീവിതങ്ങളുടെയെല്ലാം സ്വരങ്ങളെ ഉൾക്കൊണ്ടിരുന്നുമില്ല. ആവിർഭാവ ദശകങ്ങളിലെ മലയാള നോവലുകൾ സ്വർണ സമുദായങ്ങളിലെ വരേണ്യരായ വ്യക്തികളുടെ വീക്ഷണത്തെ സർവജനീന വീക്ഷണമായി അവതരിപ്പിക്കുകയായിരുന്നു ആ കൃതികൾ. ഇന്ദുലേഖ പുറത്തുവന്ന 1889 മുതൽ 1920 വരെയുള്ള കാലത്ത് 100-ൽ താഴെ നോവലുകൾ മാത്രമാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 1920-40 കാലയളവിൽ 400-ലധികം നോവലുകളും പ്രസിദ്ധീകരിക്കപ്പെട്ടു. എന്നാൽ 1940-കളോടെ സ്ഥിതി മാറി. നോവൽ രചനയും പ്രചാരവും വർദ്ധിക്കുകയും അത് ഏറ്റവും ജനപ്രിയ മാധ്യമമായി തീരുകയും ചെയ്തു. യാഥാർത്ഥ്യത്തിൻ്റെ വരവോടെ നോവൽ കേരളീയമായ അനുഭവലോകത്തിൻ്റെ ഭിന്നശ്രേണികളെ പ്രതിനിധീകരിക്കാൻ സജ്ജമായി. ഭാഷാപരവും ഭാരതീയവും വർഗപരവുമായ വേർതിരിവുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സൗന്ദര്യ ഛന്ദസ്സുകളെ അത് ലംഘിച്ചു. ആ ലംഘനത്തിൻ്റെ തീവ്രത സൃഷ്ടിച്ച നിരപേക്ഷ ഘടനയിലാണ് 40-കൾക്ക് ശേഷം നോവൽ കേരളീയ ജീവിതം അടയാളപ്പെടുത്തിയത്. സമൂഹത്തിൻ്റെ പുറംപോക്കിൽ കഴിഞ്ഞ മനുഷ്യർ അങ്ങനെ എഴുത്തിൻ്റെ മണ്ഡലത്തിലേക്ക് കയറി വന്നു. കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ പൊളിച്ചെഴുത്തുകളുടെ ചരിത്രത്തിന് സമാന്തരമായിരുന്നു ഇത്. സാഹിത്യ ഭാഷയുടെ തരത്തിൽ വരേണ്യവും സംസ്കൃതാധിഷ്ഠിതവുമായ വ്യവഹാരത്തിന് പകരം നിരവധി ഭാഷകളും ഭാഷണങ്ങളും പ്രകാശനം നേടി. ഒരു ദേശീയതയെന്ന നിലയിൽ മലയാളിയുടെ സ്വത്വരൂപീകരണത്തിൻ്റെയും വികാസത്തിൻ്റെയും ശൈഥില്യത്തിൻ്റെയും തുടർ പ്രക്രിയ നോവലിൽ നാം കാണുന്നു. മറ്റ് സാഹിത്യ രൂപങ്ങളിൽ പൂർണ്ണമല്ലാത്ത ഈ സവിശേഷതയാണ് മലയാള നോവലിൻ്റെ ചരിത്രത്തെ നമ്മുടെ ചരിത്രം തന്നെയാക്കി മാറ്റുന്നത്. ചന്തുമേനോന്റെയും സി വി രാമൻപിള്ളയുടെയും പൈതൃകത്തിൽ നിന്ന് ഉത്തരാധുനികത വരെയെത്തുന്ന മലയാള നോവലിന്റെ ചരിത്രം അതത് കാലങ്ങളിലെ കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തിയ വ്യവഹാരങ്ങളുടെയും ചരിത്രമാണ്. ഭിന്നങ്ങളായ സാമൂഹിക രൂപങ്ങളും സന്ദേശങ്ങളും ധർമ്മങ്ങളും വർഗഘടനകളും അവിടെ നാം കാണുന്നു. വാക്കിന്റെ ഈ ആഘോഷത്തിൽ ജീവിതവും ചരിത്രവും യാഥാർത്ഥ്യവും ബഹുസ്വരങ്ങളിൽ സംസാരിച്ചുകൊണ്ട് നമ്മെ സ്പർശിക്കുന്നു. വാക്ക് ആധികാരികതകളെ ചോദ്യം ചെയ്യുന്ന, കേന്ദ്രീകൃത വ്യവഹാരങ്ങൾ തകർക്കുന്ന, വിരാട് സങ്കല്പങ്ങൾ ലംഘിക്കുന്ന സമരസ്വരമായിത്തീരുന്നു. വായ്മൊഴി വഴക്കങ്ങളും കാവ്യരൂപങ്ങളും രംഗരൂപങ്ങളും ചേർന്ന സുദീർഘമായ കഥാഖ്യാന പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നോവൽ എന്ന പുതിയ സാഹിത്യരൂപം മലയാളത്തിൽ പ്രവേശിച്ചത്. കൊളോണിയൽ അധിനിവേശത്തിന്റെ ഭാഗമായിരുന്നു ഈ ആവിർഭാവം. ബ്രിട്ടീഷ് ഭരണവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതിന്റെ ഭാഗമായി 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഭാരതീയ നവോത്ഥാനവും ഇന്ത്യയിൽ നോവലിന്റെ പിറവിക്ക് കാരണമായതിനെ കുറിച്ച് നിരവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച സാഹിത്യജ്ഞാനം യൂറോപ്യൻ മാതൃകയിലുള്ള നോവൽ എന്ന ആഖ്യാനരൂപം സ്വീകരിക്കാൻ ആദ്യകാല ഭാരതീയ നോവലിസ്റ്റുകളെ പ്രേരിപ്പിച്ചു. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ദേശീയതയുടെ പ്രശ്നങ്ങൾ ആവിഷ്കരിക്കാനാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലെയുള്ള നോവലിസ്റ്റുകൾ ശ്രമിച്ചത്. മേൽക്കോയ്മാപരമായ വൈദേശിക സംസ്കാരവും ദേശീയ സംസ്കാരവും തമ്മിലുള്ള അഭിമുഖീകരണത്തിൽ നിന്നുണ്ടായ നോവൽ ആഖ്യാന തലത്തിൽ യൂറോപ്യൻ മാതൃകയും പ്രമേയത്തിൽ ദേശീയ പ്രശ്നങ്ങളുമായിരുന്നു സ്വീകരിച്ചത്. ഈ ദേശീയത സമഗ്ര സ്വഭാവിയും ജാതീയവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതുമായിരുന്നില്ല. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മേൽക്കോയ്മയുണ്ടായിരുന്ന സവർണജാതികളിലെ വരേണ്യ വിഭാഗങ്ങളുടെ ദേശീയ സമൂഹവീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു അത്. ബങ്കിം ചന്ദ്രന്റെയും ചന്തുമേനോന്റെയും രചനകൾ നിർവഹിച്ച ചരിത്രപരമായ ദൗത്യത്തിൽ ഈ അംശം കൂടിയുണ്ട്. കൊളോണിയൽ വ്യവഹാരത്തിന്റെ പരിഷ്കരണേച്ഛയോടെ വിമർശിക്കാൻ കൊളോണിയൽ വ്യവഹാരത്തിന്റെ ഭാഗമായ വീക്ഷണം ഉണ്ടായിരിക്കവേ തന്നെ തന്റെ സമൂഹത്തെ പരിഷ്കരണേച്ഛയുടെ വിമർശിക്കാൻ ചന്തുമേനോൻ ശ്രമിച്ചു. നായർ ജാതിയുടെയോ ആ ജാതിക്ക് അനുഗുണമെന്ന് തനിക്ക് തോന്നിയതോ ആയ സാമൂഹിക വീക്ഷണം ചന്തുമേനോന്റെ ഇച്ഛയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം കാണേണ്ട മറ്റൊരു വസ്തുത, നോവൽ എന്ന പുതിയ രൂപത്തിന്റെ സ്വീകരണത്തിലൂടെ ആഖ്യാന ഭാഷയ്ക്ക് ചന്തുമേനോൻ നൽകിയ വ്യതിയാനമാണ് കാവ്യഭാഷയിൽ നിന്ന് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയിലേക്ക് വഴിമാറുക വഴി ചന്തുമേനോൻ അന്നുവരെ ദമിതമാക്കപ്പെട്ട വ്യത്യസ്ത സാമൂഹിക സ്വരങ്ങൾക്ക് സാഹിത്യത്തിൽ പ്രവേശിക്കാനുള്ള വാതിലുകൾ തുറന്നു. ശാസനങ്ങൾ, ചമ്പുക്കൾ, മിഷനറി രചനകൾ, രാജഭരണരേഖകൾ തുടങ്ങിയവയിലൂടെ രൂപപ്പെട്ടിരുന്നതിൽ നിന്ന് ഭിന്നമായ ഗദ്യത്തിന്റെ പ്രവേശനമായിരുന്നു അത്. ഭാഷാ കൗടലീയം, 1050-1100. ദൂതവാക്യം 14 നൂറ്റാണ്ട്. ഭാഗവത സംഗ്രഹം 15 നൂറ്റാണ്ട്. വേദതർക്കം 1768. വർത്തമാന പുസ്തകം 1730 തുടങ്ങിയവ അവതരിപ്പിച്ച ഗദ്യത്തിന് പകരം ജീവിതത്തിന്റെ ഊർജപ്രസരമുള്ള ഗദ്യം കൊണ്ടുവന്നു നോവൽ. ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചു. 3 വർഷത്തിന് ശേഷം 1892 കോട്ടയത്തുകൂടിയ കവിസമാജത്തിന്റെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് തന്നെ ഗദ്യത്തിന്റെ വളർച്ചയ്ക്ക് മുൻഗണന നൽകുകയായിരുന്നു. ഗദ്യത്തിന്റെ വികാസമില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കുക മാത്രമായിരുന്നില്ല നോവൽ. വ്യത്യസ്ത സാമൂഹിക ഗണങ്ങൾ ഉപയോഗിച്ചിരുന്ന ഭാഷണ ഭേദങ്ങളെയും വീക്ഷണങ്ങളെയും സാമൂഹിക ഘടനകളെയും ആവിഷ്കരിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിന്റെ ആധുനികതയെയാകെ പ്രകാശിപ്പിക്കുക കൂടിയായിരുന്നു നോവൽ. കേരളീയ ജീവിതത്തിന്റെ പ്രകാശ ഗ്രന്ഥമായി തീർന്നത് അങ്ങനെയാണ്. വൈരുദ്ധ്യങ്ങളുടേതായിരുന്നു 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ കേരളീയ സാമൂഹിക രംഗം. ജന്മി നാടുവാഴി ഭരണവും ജാതി കൊയ്മാവ്യവസ്ഥയും കൊളോണിയലിസവും ചേർന്ന സാമൂഹികാവസ്ഥയുടെ അടിവേരുകൾക്ക് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങൾ തൊട്ടുതന്നെ കുലുക്കമുണ്ടായി തുടങ്ങിയെന്ന് നമുക്കറിയാം. കൊളോണിയൽ ഭരണത്തിന് നേരിട്ട് വിധേയമായിരുന്ന മലബാറിലും രാജഭരണം നിലനിന്ന തിരുവിതാംകൂറിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ജാതിമത കേന്ദ്രിതമായ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പകരം മുതലാളിത്ത സ്വഭാവമുള്ള വ്യവസ്ഥ ആവിർഭവിക്കുന്നതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ മധ്യവർഗം ഉയരുന്നതും ഇതേ കാലയളവിലാണ്. കൊളോണിയലിസത്തിന്റെ റവന്യൂ നിയമങ്ങൾ, ജാത്യധിഷ്ഠിത ദേവായത്ത ജന്മി നാടുവാഴി സമ്പ്രദായത്തിനൊപ്പം ജനങ്ങളെ വീണ്ടും അധികാരനുഗത്തിന് കീഴിലാക്കി മരുമക്കത്തായം ഉൾപ്പെടെയുള്ള സാമൂഹിക വ്യവസ്ഥകൾക്ക് ഉലച്ചൽ തട്ടുമ്പോഴും ജാതി വ്യവസ്ഥ അന്യോന്യവും കീഴാളവർഗങ്ങളുടെ സ്വരങ്ങൾ അപ്രകാശിതവുമായിരുന്നു. അധികാരവത്കൃതമായ ഈ സാമൂഹിക പരിസരത്തിലാണ് മലയാള നോവലുകൾ എഴുതപ്പെട്ടു തുടങ്ങിയത്. അതുകൊണ്ടുതന്നെ അധികാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ അവ അഭിമുഖീകരിച്ചു. അധികാര വ്യവഹാരത്തെ ചോദ്യം ചെയ്യുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന സ്വരങ്ങളുടെ ഉയർച്ച വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളോടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. മലയാളത്തിലുണ്ടായ നോവലുകളെല്ലാം അധികാരത്തെ പ്രതിരോധിക്കുക എന്ന പൊതുധർമ്മം നിർവഹിച്ചുവെന്ന് അതിരുകടന്ന വാദമല്ല ഇത്. അധികാരത്തിനെതിരെയുള്ള പ്രതിവ്യവഹാരം നിർമ്മിക്കുന്നതിനൊപ്പം ഒരു ജനതയെന്ന നിലയിൽ സ്വയം നിർവചിക്കാനുള്ള കേരളീയ സമൂഹത്തിന്റെ ശ്രമങ്ങൾ മലയാള നോവലിന്റെ ആവിർഭാവം തൊട്ടുതന്നെ കാണാം. പാരമ്പര്യത്തിൽ അടിയുറച്ചുകൊണ്ട് തന്നെ ആധുനികതയെ സ്വീകരിക്കാനും കൊളോണിയലിസം നിർമ്മിച്ച ചരിത്ര മാതൃകയ്ക്ക് വിരുദ്ധമായ ചരിത്രബോധം സ്വരൂപിക്കാനും സാമൂഹിക സ്ഥാപനങ്ങളുടെയും ആധികാരിക സ്ഥാപനങ്ങളുടെയും സ്വഭാവത്തെ പുനർനിർവചിക്കാനും നവീനമായൊരു ദേശീയതാ സങ്കല്പം അവതരിപ്പിക്കാനും ചന്തുമേനോനും സിവിയും ശ്രമിച്ചു. ഭാഷയുടെ കാര്യത്തിലും അവർ സാമ്പ്രദായികത്വത്തിൽ നിന്ന് മുന്നോട്ടു പോവുകയും നോവലിന്റെ നവീനമായത് എന്ന അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ സവിശേഷമായ ആഖ്യാന മാതൃകകൾ ഉപയോഗിക്കുകയും ചെയ്തു. സാധാരണ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ ഈ വക വാക്കുകളെ ഉച്ചരിക്കുന്ന പ്രകാരം തന്നെയാകുന്നു ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഇന്ദുലേഖയുടെ ആമുഖത്തിൽ ചന്തുമേനോൻ പറയുന്ന വീട്ടിൽ സംസാരിക്കുന്ന മലയാളം നിലവിലുള്ള സാഹിത്യ ഭാഷയ്ക്കെതിരെയുള്ള കനത്ത ആക്രമണമായിരുന്നു. സംസ്കൃതബദ്ധമായ ഭാഷയിൽ നിന്ന് ജനങ്ങളുടെ സംസാര ഭാഷയിലേക്കുള്ള ഈ മാറ്റം പിൽക്കാലത്തെ മലയാള നോവലുകൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയ സമൂഹത്തിലെ ബഹുസ്വരങ്ങളുടെ അടയാളമായിരുന്നു. വരേണ്യമായ ഒരു സമുദായത്തിന്റെ മാത്രം ഭാഷണമാണ് ചന്ദുമേനോൻ സ്വീകരിച്ചതെങ്കിൽ കേശവദേവിൻ്റെയും തകഴിയുടെയും ബഷീറിൻ്റെയും നോവലുകൾ വ്യത്യസ്ത വർഗ വർണ്ണ ഘടനകളിലുള്ള സ്വരങ്ങൾ ആഖ്യാനത്തിലേക്ക് കൊണ്ടുവന്നു. ഏകവാദപരമായ ഘടനയിൽ നിന്ന് ബഹുഭാഷണതയിലേക്കുള്ള ഈ മാറ്റം ഭാഷയുടെ അധികാര സ്ഥാപന സ്വഭാവത്തിൻ്റെ ലംഘനമാണ്. അധികാരസ്ഥാപനത്തെ ചുറ്റി നിൽക്കുന്ന ഇതിവൃത്തവും സംസ്കൃതബദ്ധമായ ആഖ്യാന ഭാഷയും സ്വീകരിച്ച സി വി അമ്പരപ്പിക്കും വിധമാണ് ഭാഷാഭേദങ്ങൾക്ക് തൻ്റെ നോവലുകളിൽ സ്ഥാനം നൽകിയത്. ആഠ്യ സംസ്കൃതം പുരണ്ട ആഖ്യാനസ്വരത്തെ എതിർത്തുകൊണ്ട് പ്രാദേശികതയുടെ പച്ചിലച്ചാറിലെഴുതിയ മറ്റൊരു ഭാഷാവ്യവഹാരം സിവിയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരർത്ഥത്തിൽ ചന്തുമേനോനും സിവിയും രണ്ട് പാരമ്പര്യങ്ങൾ തുടങ്ങിവെക്കുകയായിരുന്നു. മലയാള നോവലിൽ ആഖ്യാന മാതൃക, ഭാഷ, ദേശീയത, സാമൂഹിക സ്ഥാപനങ്ങൾ, വൈയക്തിക ബന്ധങ്ങൾ, അധികാര പൗരബന്ധം, ഭരണകൂടം തുടങ്ങിയവയെക്കുറിച്ചുള്ള സാമ്പ്രദായികേതരമായ ചോദ്യങ്ങളിലൂടെ അവർ പുതിയൊരു സാഹിത്യരൂപത്തിൻ്റെ അസ്തിത്വത്തെ നിർണയിച്ചതിനൊപ്പം വിശാലാർത്ഥത്തിൽ എഴുത്തും അധികാരവും തമ്മിലുള്ള ബന്ധം നോവലിൻ്റെ വ്യവഹാരികതയിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ പ്രവചിക്കുക കൂടി ചെയ്തു. എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എല്ലാത്തിനും വിധാതാവായി നിൽക്കുന്ന ഒരു ഉപരിശക്തിക്കെതിരായ എതിർപ്പും ചെറുപ്പും തുടക്കം മുതലുള്ള പ്രധാന മലയാള നോവലുകളിലെല്ലാം കാണാം. അന്ധനായൊരു ദൈവത്തെപ്പോലെ മേൽക്കോയ്മയുടെ രൂപങ്ങൾ ഭിന്നതരത്തിൽ അവയിൽ ആവിഷ്കരിക്കപ്പെടുന്നു. പിതൃമേധാവിത്വ സമൂഹം, കരുണയില്ലാത്ത വിധി, രാജനീതി, ജന്മിത്തം, ഭരണകൂടം, മതം, ഭൂരിപക്ഷം തുടങ്ങിയ ഭിന്ന രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മേൽക്കോയ്മകൾക്കെതിരെ നോവലിലെ ആഖ്യാനസ്വരങ്ങൾ കലഹിക്കുന്നു. ഭരണകൂടത്തിനെതിരെയുള്ള സമരമായും വ്യവസ്ഥാപിത കുടുംബവ്യവസ്ഥയോടുള്ള എതിർപ്പായും സാമൂഹിക പരിഷ്കരണേച്ഛയായും വർഗരഹിത സമുദായ സ്വപ്നമായും സാമ്പ്രദായിക സദാചാര ലംഘനമായും അധികാരികതയോടുള്ള പ്രതിരോധ നോവലുകളിൽ കടന്നുവരുന്നു. വ്യവസ്ഥാപിത സമൂഹത്തിന്റെ മേൽക്കോയ്മാപരമായ മൂല്യവ്യവസ്ഥയോട് ഏറ്റുമുട്ടുന്ന കഥാപാത്രങ്ങളെയാണ് ഇന്ദുലേഖ മുതൽ കാണാനാവുന്നത്. സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ പ്രതിനിധാനത്തിൽ അടിയുറച്ച യാഥാർത്ഥ്യത്തിലും വ്യക്തിയെ കേന്ദ്രീകരിച്ച ആധുനികതയിലും പൂർവ മാതൃകകളെല്ലാം നഷ്ടപ്പെട്ട ഉത്തരാധുനികതയിലും അധികാരത്തോടുള്ള കലഹത്തിന്റെ സ്വരഭേദങ്ങളാണുള്ളത്. ചില കഥാപാത്രങ്ങൾ ജയിക്കുന്നു, മറ്റു ചിലരാകട്ടെ ദയനീയമായി തോൽക്കുന്നു. ജയിക്കുന്നവരെക്കാൾ തോൽക്കുന്നവരുടെ ജീവിതമാണ് മിക്ക നോവലുകളും ആവിഷ്കരിക്കുന്നത്. പരാജിതരുടെ ഒരു വലിയ വംശം അങ്ങനെ വിവിധ ഘട്ടങ്ങളിലും തലമുറകളിലും പെടുന്ന നോവലുകളിലൂടെ മലയാള ഭാവുകത്വത്തിൽ വളർന്നു പോകുന്നതായി നമുക്ക് കാണാം. ദുരന്തവീക്ഷണത്തിന്റെ ഈ പാത മലയാളത്തിൽ പ്രബലമായത് എന്തുകൊണ്ടാവാം? പിതൃമേധാവിത്വപരമായ സമുദായ വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് പ്രതീക്ഷാഭരിതമായ ഒരു പുത്തൻ ക്രമത്തിലേക്ക് നടന്നു കയറിയ ഇന്ദുലേഖയ്ക്ക് ശേഷം വന്ന പ്രധാന നോവലുകൾ അത്തരമൊരു പ്രസാദാത്മകത്വം പുലർത്തിയില്ല. ചന്തുമേനോന്റെ സമകാലികനായിരുന്ന സി വി ആയിരുന്നു ആ വൈരുദ്ധ്യം ആദ്യം നേരിട്ടത്. അധികാരത്തോടുള്ള രചനാപരമായ പ്രതിഷേധം ദുരന്ത ദർശനത്തിലേക്ക് തിരിയാൻ തുടങ്ങിയതിന്റെ തുടക്കം സി വിയുടെ നോവലുകളിൽ നിന്ന് തന്നെ. അധികാരത്തിന്റെ ദൈവരൂപത്തോടുള്ള വാക്കിന്റെ കലഹം ഈ ദുരന്തവീക്ഷണത്തിന് പിന്നിലുണ്ട്. മലയാള നോവലുകളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ അന്ധനായ ദൈവം എന്ന കൽപ്പന എന്നെ സ്പർശിച്ചത് അധികാരവും ദുരന്തവും തമ്മിൽ നിലനിൽക്കുന്ന സവിശേഷ ബന്ധം കണ്ടറിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 100 വർഷങ്ങളിൽ എഴുതപ്പെട്ട നോവലുകളെല്ലാം ഈ ബന്ധത്തെ വ്യത്യസ്തമായ രീതിയിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. മതാനുഷ്ഠാനങ്ങളിൽ പുനർജനിക്കപ്പെടുന്ന ദൈവബിംബത്തെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അധികാരികതയുമായി ബന്ധപ്പെട്ട ഒരു വിരാട് സങ്കല്പത്തെയാണ്. വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത രൂപഭാവങ്ങളോടെ ആ ദൈവബിംബം നോവലിൽ പ്രത്യക്ഷപ്പെട്ടു. ആ അന്ധദൈവത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മലയാള നോവലിലെ ഭാവകത്വപരമായ നവീകരണം ഓരോ കാലത്തും സംഭവിച്ചത്. സംസ്കാരവും ഭാഷയും സമൂഹവും ഭരണകൂടവും വ്യത്യസ്തമായ അധികാര ബന്ധങ്ങളാൽ നിർണയിക്കപ്പെട്ടതാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് മലയാളത്തിലെ മികച്ച നോവലുകൾ ഉണ്ടായത്. കേരളീയ സമൂഹത്തിൻ്റെ പരിണാമങ്ങളുടെയും ഭാഷയിലും ആഖ്യാനത്തിലും ഉണ്ടായ പുതിയ മാർഗാന്വേഷണങ്ങളുടെയും വെളിച്ചത്തിലാണ് നോവലിസ്റ്റുകൾ അധികാരത്തിന്റെ അന്ധദൈവത്തെ അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അഭിമുഖത്തിൽ സ്ഥലകാലങ്ങളുടെ വിരൽപ്പാടുകൾ ആഴത്തിൽ പതിഞ്ഞു. രാജാധികാരം, പൂർവനിശ്ചിതമായ വിധി, കുലകുടസ്ഥനായ കാരണവർ, മർദ്ദക സ്വഭാവമുള്ള ജന്മിത്തവും മുതലാളിത്തവും, സ്വത്വാംശങ്ങളെല്ലാം ചോർത്തിക്കളയുന്ന ആൾക്കൂട്ട സമൂഹം, സ്വയം വിധാതാവായിത്തീരുന്ന വ്യക്തി, സർവവ്യാപിയായ ഗ്രന്ഥകാരൻ, അങ്ങനെ ഭിന്ന ഭാവങ്ങളിലാണ് നോവലിലെ ദൈവബിംബം പ്രത്യക്ഷപ്പെടുന്നത്. അധികാരത്തെ വ്യത്യസ്ത തലങ്ങളിൽ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആ ബിംബം. അധികാര ബന്ധങ്ങളുടെ നിർമ്മിതിയായ ആ ദൈവരൂപത്തിനെതിരെ പ്രവർത്തിക്കാൻ ആഖ്യാനത്തെ സജ്ജമാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഓരോ തലമുറയിലെ പ്രധാന നോവലിസ്റ്റുകൾ. ആ പ്രവർത്തനത്തിന് ഒരു പൊതു സ്വഭാവം കണ്ടെത്തുക സാധ്യമല്ല. ഓരോ കാലഘട്ടത്തിലെയും അധികാര ജ്ഞാന മണ്ഡലങ്ങൾക്കനുസരിച്ച് ഭിന്നമായിരുന്നു നോവലിലെ ദൈവഹനനം. അധികാര വിരുദ്ധതയായിരുന്നു ആ എതിർപ്പിന്റെ പൊതു മാനദണ്ഡം. പലപ്പോഴും ഈ ശ്രമത്തിനിടയിൽ എഴുത്തുകാരൻ എന്ന ദൈവരൂപത്തെ നോവലിസ്റ്റുകൾ പകരം പ്രതിഷ്ഠിച്ചതായി കാണാം. സവിശേഷമായ സാമൂഹ്യ സന്ദർഭങ്ങൾ ആ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാംസ്കാരിക പാഠങ്ങളിലൂടെ അധികാരത്തെ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന വ്യവഹാര മണ്ഡലമാണ് നോവലിൻ്റേത്. നേരിട്ട് ഭരണകൂടത്തെ വിമർശിക്കുന്നത് കൊണ്ട് മാത്രം ഒരു നോവലും അധികാരവും ജനതയും തമ്മിലുള്ള ബന്ധത്തെ ആവിഷ്കരിക്കുന്നതാവണമെന്നില്ല. സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ അധികാര ബന്ധങ്ങളാണ് ഭാഷാ വ്യവഹാരത്തെയും നിയന്ത്രിക്കുന്നത്. ആഖ്യാന തന്ത്രങ്ങളിലൂടെ ഈ ബന്ധങ്ങളെ വിച്ഛേദിക്കുകയാണ് നോവലിന്റെ വഴി. സാമൂഹിക തലത്തിലെ വിവിധ തരം കൊയ്മകളോടും അധികാരികതകളോടും ഏറ്റുമുട്ടുന്ന വിധ്വംസക സ്വരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നോവൽ മനുഷ്യാവകാശ പാഠവൽക്കരിക്കുന്നു. നോവൽ എഴുത്തുകാരൻ സാമൂഹിക ചിന്തകന്റെ വഴിയിൽ സഞ്ചരിക്കുന്നില്ല. ഭാവനയാണ് അയാളുടെ റിപ്പബ്ലിക്. അതുകൊണ്ട് തന്നെ അധികാരത്തോടുള്ള അയാളുടെ കലഹം മൂർത്തമായ യാഥാർത്ഥ്യത്തിന്റെ പ്രതിനിധാനമല്ല, ഭാഷയിലൂടെയുള്ള ചെറുത്തുനിൽപ്പാണ് നോവലിസ്റ്റിൻ്റെത്. ആഖ്യാന തന്ത്രമാണ് ഈ പ്രതിരോധത്തിൽ നോവലിസ്റ്റിന്റെ ആയുധം. ഭാഷയിലെ ആധിപത്യ സ്വഭാവത്തെയും ആധികാര പ്രത്യയശാസ്ത്രം നിർമ്മിച്ച വഴക്കങ്ങളെയും നോവലിസ്റ്റ് ചോദ്യം ചെയ്യുന്നു. കലാകാരന്മാർ പൊതുവായി നേരിടുന്നതാണ് മാധ്യമത്തിന്റെ അന്ധതയെ നേരിടുക എന്ന ഈ ദൗത്യം. ഭാഷയുടെ വൈരുദ്ധ്യ സ്വഭാവം നോവലിസ്റ്റിന് മുന്നിൽ അന്ധനായ ദൈവരൂപത്തെ പോലെ പ്രത്യക്ഷപ്പെടുന്നു. അതിനെ ചെറുക്കുന്ന വെളിച്ചത്തിന്റെ ആയുധമാണ് നോവലിസ്റ്റിന് ആഖ്യാനം. എഴുത്തുകാരൻ നേരിടുന്ന ഈ അന്ധത തൈറേഷ്യസിന്റേതല്ല, ഭാഷയുടെ പ്രഹേളിക പരിഹരിക്കുക എന്ന ശക്തിക്കതീതമാണെന്ന് തിരിച്ചറിഞ്ഞ് കൊളോണസിലെ ഈഡിപ്പസിന്റെ അന്ധതയാണ് ഈ അന്ധതയെ നേരിട്ടുകൊണ്ട് നോവലിസ്റ്റ് ഭാഷയുടെ അധികാര സ്വഭാവത്തെ പ്രതിരോധിക്കുന്നു. ആഖ്യാനത്തിലെ വരേണ്യ മാതൃകകളും ബൃഹത് രൂപങ്ങളും ലംഘിക്കുന്നു. ഭാഷാഭേദങ്ങളും നാട്ടുമൊഴികളും ഉപയോഗിച്ചും ആഖ്യാനത്തിൽ നിലവിലുള്ള മാർഗങ്ങൾ തിരസ്കരിച്ചുമാണ് നോവലിസ്റ്റ് രൂപത്തെ സംബന്ധിച്ച അതിവർത്തനങ്ങൾ നടത്തുന്നത്. പ്രമേയതലത്തിൽ ക്രമം നഷ്ടപ്പെട്ട ഒരു ലോകത്തെയാണ് നോവലിസ്റ്റിന് ആവിഷ്കരിക്കാനുള്ളത്. സന്ദിഗ്ധതയുടെ ലോകമാണത്. അതുകൊണ്ട് തന്നെ ഏകശിലാമയമായ ഘടനയെ സ്വാഭാവികമായി തന്നെ ചെറുക്കുന്ന സാഹിത്യ രൂപമാണ് നോവൽ. തുറന്ന വ്യവസ്ഥയായ നോവലിലെ വ്യവഹാര വൈവിധ്യം ഒരു പ്രത്യേക ലോകവീക്ഷണം വായനക്കാരിലേക്ക് പ്രക്ഷേപിക്കുന്നതിൽ നിന്ന് നോവലിസ്റ്റിനെ തടയുന്നുണ്ട്. ബഹുഭാഷണപരമാണ് നോവലിന്റെ ഘടനയെന്ന് റഷ്യൻ സൈദ്ധാന്തികനായ മിഖായൽ ബക്തിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മർദ്ദനപരവും സർവാധിപത്യപരവും ഏകവീക്ഷണപരവുമായ എല്ലാ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും പ്രത്യയശാസ്ത്രങ്ങളെയും വിമർശന വിധേയമാക്കുകയാണ് ബഹുഭാഷണത്വത്തിന്റെ ധർമ്മം. വ്യവഹാര വൈവിധ്യത്തിലൂടെ നോവൽ ഒറ്റ വ്യവഹാരത്തിന്റെ ആധിപത്യത്തെ ചെറുക്കുന്നു. ഗ്രന്ഥകാരന്റെ ലോകവീക്ഷണത്തിന്റെ പ്രക്ഷേപകമായി തീരാതെ വ്യത്യസ്തവും രചയിതാവിന്റെ വീക്ഷണത്തെ എതിർക്കുന്നതുമായ സ്വരങ്ങളിലൂടെ നവപാഠങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാഹിത്യ രൂപമാണ് നോവലെന്ന് സാരം. വിധ്വംസകത്വവും പരിഹാസവും ഹാസ്യാനുകരണവും സ്വരബാഹുല്യവും എല്ലാം നോവലിന്റെ സവിശേഷതകളാണ്. ഏതു തരം ആഖ്യാന വിശേഷങ്ങളെയും അത് സാധ്യമാകുന്നു. ഭിന്നസ്വരങ്ങൾ ഉണ്ടാവുകയും ഏറ്റുമുട്ടുകയും പരസ്പര പൂരകമാക്കുകയും ചെയ്യുന്ന പാഠസ്ഥലമാണ് അത്. ഭാഷയുടെ സാമൂഹിക സ്വഭാവത്തെ വീണ്ടെടുത്തുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള സംവാദമായി തീരുന്നു നോവലിന്റെ ആഖ്യാനം. എല്ലാ തരം അധികാര പ്രത്യയശാസ്ത്രങ്ങളെയും പ്രതിരോധിക്കുകയാണ് ആ സംവാദത്തിന്റെ അടിസ്ഥാന സ്വഭാവം.